إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر പ്രിയ മുല്ല സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ തുടർച്ചയായി നടത്തി വന്നിരുന്ന ഇബ്നു റജബ് അൽ ഹംബലിയുടെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന കിതാബ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചിട്ടില്ല. സാന്ദർഭികമായി മറ്റൊരു വിഷയം പറയേണ്ടതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ ഇന്നും ശഅബാൻ 15 ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയായ ചില കാര്യങ്ങൾ കൂടി ഉണർത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇന്നും നമ്മൾ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം ക്ലാസ് എടുക്കാത്തത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം വാട്സപ്പുകളിലൂടെയൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില ദുർബലമായ വാദഗതികളും ശഅബാൻ 15 പ്രത്യേകതയുണ്ട്, പ്രത്യേകം ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ചില ദുർവ്യാഖ്യാനങ്ങളുമൊക്കെ പല ആളുകളും വിളിച്ച് ചോദിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവിടെ സൗദി അറേബ്യയിൽ ഇവിടുത്തെ മുഫ്തി അബ്ദുല്ലാസീസ് ആലു ഷെയ്ഖ് ഹഫിളഹുല്ല അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് ബിദഅത്താണ്, യാതൊരു തെളിവുമില്ല എന്ന് അദ്ദേഹം ഫത്വ കൊടുത്ത് റേഡിയോ ഫത്വ അതിൻ്റെ പിന്നെ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഇവിടെ അൽമദീന പത്രത്തിൽ ഒരാൾ എഴുതി ഇതിന് പ്രത്യേകതയുണ്ട്, ഇബ്നു തൈമി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ പലതരത്തിലുള്ള ലേഖനങ്ങളും തയ്യാറാക്കി വിട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില നിഷ്പക്ഷരായ ആളുകൾ വിഷയം എന്താണെന്ന് ഇപ്പോഴും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ചോദിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ വിഷയം ക്ലാസ് എടുക്കണം, ഇതിൻ്റെ ബാക്കി കൂടി പറയണം എന്ന് തോന്നിയത്. അവർ പറയുന്നത് ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ, ശഅബാൻ 15 രാത്രി, അത് മഹത്വം കൽപ്പിക്കാനും അന്ന് നോമ്പെടുക്കാനും ഞങ്ങൾക്ക് തെളിവുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് ഖുർആനിൽ തന്നെ തെളിവുണ്ട്. എന്താ തെളിവ്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറകത്തിൻ, ഈ ഗ്രന്ഥത്തെ നാം മുബാറക്കത്തായ ഒരു രാത്രിയിൽ ഇറക്കിയിരിക്കുന്നു എന്ന് സൂറത്ത് ദുഖാനിൽ പറഞ്ഞത് അത് റമളാനിലെ ലൈലത്തുൽ ഖദറിനെ കുറിച്ചല്ല, മറിച്ച് ശഅബാൻ 15 കുറിച്ചാണ്. എന്താ അതിന് തെളിവ്? അങ്ങനെ ചില ആളുകൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇക്രിമയിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇക്രിമയുടെ റിപ്പോർട്ട് കാണാത്തവരല്ല ഇത് ബിദഅത്താണെന്ന് പറഞ്ഞ ആളുകളൊന്നും. പക്ഷെ ഇക്രിമയുടെ റിപ്പോർട്ട് അവലംബിക്കാൻ കൊള്ളാത്തതാണ്, അത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന നിലക്കാണ് പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നും 2 വാട്സപ്പിൽ ഞാൻ കാണുന്നുണ്ടായി. ഒന്നൊരു സഅദിയുടെ ലേഖനം, മറ്റൊന്നൊരു വണ്ടൂർക്കാരന്റെ ലേഖനം, പിന്നെ ഒരു മുസ്ലിയാർ ഈസാ നബിയുമായി ബന്ധപ്പെടുത്തിയൊരു കഥ. ഇതൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിക്കുകയാണ്. അതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഷാഫി മദഹബുകാരെന്ന് പറയുന്നവർ ബഹുമാനിക്കുന്ന റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, വഅമ്മൽ ഖായിലൂ നബി അന്നൽ മുറാദ മിനൽ ലൈലത്തുൽ മുബാറകത്തിൽ മദ്കൂറത്തി ഫിൽ ആയ ഹിയ ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ ഫമാ റഅയ്തു ലഹും ഫീഹി ദലീലൻ യുഅവ്വലു അലൈഹി. ഖുർആനി ആയത്തിൽ, സൂറത്ത് ദുഖാനിലെ ആയത്തിൽ ലൈലത്തുൽ മുബാറകത്ത് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ശഅബാൻ 15 എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് അവലംബിക്കാവുന്ന ഒരു ദലീലും ഞാൻ കണ്ടിട്ടില്ല.
അപ്പോ അവര് കാണാൻ, ഇയാൾ റാജി കാണാത്ത ദലീല് ഇവർ കണ്ടിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഫമാർ ഐത്തുലഹും ദലീലൻ യുഅവ്വലു അലൈ, ലോക പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ ബഹുമാനിക്കുന്ന ആളാണ്. വഇന്നമാ കനഊ ഫീഹി ബി അന്നഖലൂഹു അൻ ബഅദിന്നാസ്, ജനങ്ങൾ ചിലരിൽ നിന്ന് അവർ ഉദ്ധരിച്ചിട്ടുള്ള, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചിലത് കൊണ്ട് അവർ തൃപ്തിപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഫഇൻ സഹ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീഹി കലാമുൻ ഫലാ മസീദ അലൈഹി വഇല്ലാ ഫൽഹഖു ഹുവൽ അവ്വൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ വിഷയത്തിൽ വല്ലതും സഹീഹായി വന്നിരുന്നെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. അതില്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ അതാണ് സത്യം. ഏത്? ലൈലത്തുൽ മുബാറകത്തുള്ള ഉദ്ദേശം റമദാനിലെ ലൈലത്തുൽ ഖദറാണ്. കണ്ടോ? അപ്പൊ വലിയ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് ഇതൊന്ന് ചോദിക്കണം അവരോട്, അതിനെപ്പറ്റി ഇങ്ങനെ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇനി തഫ്സീർ ഇബ്നു അബ്ബാസിൽ ലൈലത്തുൽ മുബാറകത്തിന് എന്താ കൊടുത്തത്? വഹിയ ലൈലത്തുൽ ഖദർ ഫീഹർ റഹ്മ വൽ മഗ്ഫിറ വൽ ബറക. ആ രാത്രിയിൽ മഗ്ഫിറത്തുണ്ട്, റഹ്മത്തുണ്ട്, ബറക്കത്തുണ്ട്, അത് ലൈലത്തുൽ ഖദറാണ്. പള്ളി ദർസിൽ ഇവർ ഓതിക്കൊണ്ടിരിക്കുന്ന ജലാലൈനിയിൽ നിന്നാണ് വണ്ടൂർക്കാരനൊരു കുട്ടി, ഒരു മുസ്ലിയാര് എന്തിട്ടുള്ള തെളിവെടുത്തിട്ടുള്ളത്, എക്കിരിമയുടെ വാക്ക്. എന്നാൽ ജലാലൈനിക്ക് ഹാഷ്യ എഴുതിയ സ്വാമി, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാത്തവൻ ലാലും മുന്നിലുമാണ് എന്ന് പറഞ്ഞ ആളാണ് സ്വാമി. അദ്ദേഹം പറഞ്ഞത് അറിയോ? ഹാദാ ഖൗലു ഖതാദ വബ്നു സൈദ് വഅക്സറുൽ മുഫസ്സിരീൻ. ലൈലത്തുൽ മുബാറക്കത്ത് കൊണ്ട് ഉദ്ദേശം ലൈലത്തുൽ ഖദറാണ് എന്നതാണ് ഖതാദയുടെയും ഇബ്നു സൈദിന്റെയും ഭൂരിഭാഗം മുഫസ്സിറുകളുടെയും അഭിപ്രായം. വബുജ്ജിഹ ബി ഉമൂർ മിൻഹാ ഖൗലുഹു തആല ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഇത് പലതരത്തിലുള്ള ന്യായീകരണങ്ങളും ഇതിന് മുഫസ്സിറുകളും പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ തെളിവെന്താണ്? നമ്മൾ ഓതിവെച്ച സൂറത്തുൽ ഖദറിൽ ആയത്താണ്. ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയിട്ടുള്ളത് ലൈലത്തുൽ ഖദറിലാണ്. ഫയജിബ് അൻ തകൂന ലൈലത്തുൽ മുബാറക ഹിയൽ മുസമ്മാത്ത് ബി ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് ഈ പറഞ്ഞ ലൈലത്തുൽ മുബാറകത്ത് ലൈലത്തുൽ ഖദർ എന്ന് പേര് വെക്കപ്പെട്ട ആ രാത്രി തന്നെ ആകൽ നിർബന്ധമാണ്. കാരണം ഖുർആനിൽ വൈരുദ്ധ്യം വരാൻ പാടില്ലല്ലോ. ഒരു സ്ഥലത്ത് പറയാം ലൈലത്തുൽ മുബാറകത്തില്, ഒരു സ്ഥലത്ത് ലൈലത്തുൽ ഖദർ, അത് രണ്ടും രണ്ട് രാത്രിയാണെന്ന് പറഞ്ഞാൽ ഖുർആൻ രണ്ട് രാത്രി അവതരിപ്പിക്കപ്പെട്ടു എന്ന് വരില്ലേ? ലിഅന്ന ഖൈറ മാ ഫസ്സറത്തുഹു ബിൽ വാരിദ്. ഖുർആനിൽ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ആയത്ത്, ഒരു ആയത്തിന് മറ്റു സ്ഥലത്ത് വന്ന ആയത്ത് കൊണ്ട് വ്യാഖ്യാനിക്കലാണ് ഏറ്റവും നല്ലത്. വമിൻഹാ ഖൗലുഹു തആല ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമളാൻ മാസത്തിലാണ്, സൂറത്തുൽ ബഖറയിലുണ്ട്. ഫഖൗലുഹു തആല ഹുനാ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക. ഇവിടെ അല്ലാഹു പറഞ്ഞു ലൈലത്തുൽ മുബാറകത്തിൽ നാം അതിനെ ഇറക്കി. യജിബു അൻ തകൂന ഹാദിഹി ലൈലത്തുൽ മുബാറകത്തു ഫീ റമളാൻ. അപ്പോൾ ലൈലത്തുൽ മുബാറകത്ത് റമളാനിലായിരിക്കൽ നിർബന്ധമാണ്. ഫതബത അന്നഹാ ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് ലൈലത്തുൽ മുബാറക ലൈലത്തുൽ ഖദറാണെന്ന് സ്ഥിരപ്പെട്ടു. വമിൻഹാ ഖൗലുഹു തആല ഫീ സിഫത്തി ലൈലത്തുൽ ഖദർ. നമ്മൾ പോതിച്ച സൂറത്തുൽ ഖദറിലെ ആയത്തില് ലൈലത്തുൽ ഖദറിന്റെ വിശേഷണമായി പറഞ്ഞെന്താ? തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ. ആ ദിവസം അല്ലേ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചിട്ട് ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശർ, അത് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാണ്, അങ്ങനെയുള്ള രാവാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് മലക്കുകൾ ഇറങ്ങും, വർറൂഹ് ജിബ്രീൽ ഇറങ്ങും. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ മിൻ കുല്ലി അംരിൻ സലാം. എല്ലാ കൽപ്പനകളുമായിട്ട് അത് നേരം പുലരും വരെ അന്ന് സമാധാനമാണ്. വഖാല ഹുനാ ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം. വഖാല ഹുനാ റഹ്മത്തം മിർ റബ്ബിക്. ആ രാത്രിയിലാണ് യുക്തിമത്തായ കാര്യങ്ങൾ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നത് എന്നും നിന്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്താണുമെന്നുമൊക്കെ ഇവിടെ പറഞ്ഞു. ലൈലത്തുൽ ഖദറിനെ പറ്റി സൂറത്തുൽ ഖദറിൽ എന്താ പറഞ്ഞ? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ, പുലരും വരെ ആ രാത്രി സമാധാനമാണ്. വൈദാ തഖാറബത്തിൽ ഔസാഫ് വജബൽ ഖൗലു ബി അന്ന ഇഹദൽ ലൈലതൈനി ഹിയൽ ഉഖ്ര. ഇതിൽ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ പരസ്പരം അടുത്തു വന്നു. അപ്പോൾ രണ്ടിൽ ഒരു രാത്രി അതൊന്നു മറ്റതായിരിക്കൽ നിർബന്ധമാണ്. വഹാദിഹി അദില്ലത്തുൽ ലാഹിറത്തുൽ വാലിഹ അല അൻഹാ ലൈലത്തുൽ ഖദർ. ഇത് ലൈലത്തുൽ ഖദറാണ് എന്നതിന് ഇത് വ്യക്തമായ പ്രത്യക്ഷ പ്രകടമായ തെളിവുകളാണ്. വഹുവൽ മുഅ്തമദ്, അതാണ് അവലംബിക്കപ്പെടാവുന്ന അഭിപ്രായം. ഇത് അസ്വാവി അലൽ ജലാലൈൻ, ജലാലൈനിക്ക് ഹാസ്യ എഴുതിയ സ്വാവി എഴുതിയതാണ്. അപ്പൊ ജലാലൈനാണ് ഇപ്പൊ ഒരു കാര്യമായി തെളിവാക്കിയിട്ടുള്ളത്, വാട്സപ്പിലൊക്കെ തെളിവാക്കിയിട്ടുള്ള ജലാലൈനിയിലുണ്ട്. ജലാലൈൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ അഭിപ്രായം തെറ്റാണെന്നും മുഅ്തമദ് അഭിപ്രായം ഇതാണെന്നും അതിന് വിശദീകരണം എഴുതിയ ആളുകൾ തന്നെ ഇവരുടെ അംഗീകരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്ന തഫ്സീറിലെ ഖുർത്തുബി പറഞ്ഞു, വല്ലൈലത്തുൽ മുബാറക ലൈലത്തുൽ ഖദർ വയുഖാലു ലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ. ലൈലത്തുൽ മുബാറകത്ത് ലൈലത്തുൽ ഖദറാണ്, അത് ലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ ആണെന്നൊരു ഒരു കേൾവിയുണ്ട്. യുഖാലു അങ്ങനെ പറയപ്പെടുന്നുണ്ട്, ഖീലുണ്ട്. വഖാല ഇക്രിമ അല്ലൈലത്തുൽ മുബാറകത്ത് ഹുനാ ലൈലത്തുൻ നിസ്മിൻ ശഅബാൻ. ഇക്രിമയുടെ അഭിപ്രായമാണെന്ത്? ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഉദ്ദേശം ശഅബാൻ 15 വൽ അവ്വലു അസഹ്. എന്നാൽ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും പ്രബലമായത്. അതിന് തെളിവെന്താ? ഇന്ന അൻസല്ലാ ഫി ലൈലത്തുൽ ഖദ്ർ, അതന്നെ അതിന്റെ തെളിവ്. അപ്പൊ ഖുർആനിന് ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ടാണ് താബിഈങ്ങളിൽപ്പെട്ട ഇക്രിമയുടെ അഭിപ്രായം മുഫസ്സിറുകൾ തള്ളിക്കളഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമായി അതിനെ അന്നു മുതലേ എണ്ണിപ്പോന്നിട്ടുണ്ട്. ഇനി ഖുർത്തുബി മറ്റൊരു സ്ഥലത്ത് പറയാണ്, വഖാലൽ ഖാദി അബൂബക്ര ബിനുൽ അറബി വ ജംഹൂറുൽ ഉലമ അലാ അന്നഹാ ലൈലത്തുൽ ഖദ്ർ. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ലൈലത്തുൽ മുബാറകത്ത് എന്നത് ലൈലത്തുൽ ഖദ്ർ ആണ്. വമിൻഹും മൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ്ഫുൻ ശഅബാൻ വഹുവ ബാത്തിലുൻ. ശഅബാൻ 15 ഈ രാത്രി എന്ന് പറഞ്ഞ ചിലരുണ്ടെങ്കിലും അത് ബാത്തിലാണ്. ഹഖിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത്? ബാത്തിൽ, അസത്യമാണത്. ലിഅന്നല്ലാഹു തആല ഖാല ഫീ കിതാബിഹി സാദിഖിൽ ഖാത്യ, ഖണ്ഡിതമായ ഗ്രന്ഥത്തിൽ സത്യസന്ധമായ അള്ളാഹുവിന്റെ കിതാബിൽ അല്ലാഹു പറഞ്ഞെന്ത്? ഷഹുർ റമളാൻ അല്ലദി ഉൻസില ഫീൽ ഖുർആൻ, ഖുർആൻ ഓതിച്ച റമളാൻ മാസത്തിലാണ്. ഫനസ്സ അലാ അന്ന മീഖാത നുസൂലിഹി റമളാൻ. അപ്പോ അവതരണത്തിന്റെ സമയം അത് റമളാൻ ആണ് എന്ന് അല്ലാഹു ഖണ്ഡിതമായി പറഞ്ഞു. തുമ്മ അയ്യന മിൻ സമാനിഹി അല്ലൈല ഹാഹുന ബി ഖൗലിഹി ഫീ ലൈലത്തിൽ മുബാറക. പിന്നെ ആ രാത്രിയിൽ എപ്പോഴാണത്? അത് ആ രാത്രിയെ ഒന്ന് നിർണയിച്ചു പറഞ്ഞു. അത് ലൈലത്തുൽ മുബാറകത്താണ്, അനുഗ്രഹീതമായ രാത്രിയാണ്. ഖദറിന്റെ രാത്രി എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു, മുബാറകത്തിന് രാത്രി വേറെ സ്ഥലത്ത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, ഫമൻ സഅമ അന്നഹു ഫീ ഗൈരിഹി ഫഖദ് അഅലമൽ ഫിരിയത അലല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ അല്ലെങ്കിൽ ലൈലത്തുൽ മുബാറകത്ത് റമളാനിലല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അത് വേറെ ഏതെങ്കിലും മാസത്തിലാണെന്ന് ആരെങ്കിലും ജൽപ്പിച്ചാൽ, സഅമാന്ന് അവരുടെ സഅമാന്ന തെളിവില്ലാതെ പറയാന്നാണ് എങ്കിൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ പേരിൽ കളവ് ആരോപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫഖദ് അഅലമൽ ഫിരിയത അലല്ലാഹ് വലൈസ ഫീ ലൈലത്തിൻ നിസ്ഫു മിൻ ശഅബാൻ ഹദീസുൻ യുഅവ്വലു അലൈഹി. ശഅബാൻ 15 വിഷയത്തിൽ അവലംബിക്കപ്പെടാവുന്ന ഒരൊറ്റ ഹദീസും ഇല്ല. ലാ ഫീ ഫളിഹ വലാ ഫീ നസ്ഖി ലാ ജാലി ഫിഹ ഫലാ തൽതഫിതു ഇലൈഹ. അതിന്റെ ശേഷതയെക്കുറിച്ചും വന്നിട്ടില്ല. അന്ന് മനുഷ്യന്റെ അവധികളൊക്കെ രേഖപ്പെടുത്തും. ശഅബാൻ 15 നമ്മൾ ആയുസ്സൊക്കെ രേഖപ്പെടുത്തുക, അടുത്ത ശഅബാൻ 15 ആരൊക്കെ മരിക്കുന്നു അന്നാ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞതിനും യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. കണ്ടോ, ഇനി പൗരാണിക മുഫസ്സിറുകളിൽപ്പെട്ട തഫ്സീർ തബരി സഹാബികളിൽ നിന്നും താബികളിൽ നിന്നുമുള്ള ആസാറുകളാണ് അദ്ദേഹം തെളിവിന് ഉദ്ധരിക്കുക. തഫ്സീർ ബിൽ മഅ്സൂറിൽ പ്രധാനപ്പെട്ടതാണ് തഫ്സീർ തബരി. അദ്ദേഹം പറയാണ്, വസ്വാബു മിനൽ ഖൗലി ഫീ ദാലിക ഖൗലു മൻ ഖാല ഉനിയ ബിഹാ ലൈലത്തുൽ ഖദ്ർ ലിഅന്നല്ലാഹ ജല്ല സനാഹു അഖ്ബറ അന്ന ദാലിക കദാലിക് ലഖൗലിഹി തആല ഇന്നാ കുന്നാ മുന്ദിരീൻ. ഇവിടെ പല അഭിപ്രായങ്ങളും പറഞ്ഞു, രണ്ടഭിപ്രായവും പറഞ്ഞു. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു ലൈലത്തുൽ മുബാറകത്ത് ലൈലത്തുൽ ഖദ്ർ എന്നാണ്. എന്നാൽ ഒറ്റപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശം ലൈലത്തുൽ ഖദ്ർ ആണെന്ന് പറഞ്ഞതാണ് ഏറ്റവും ശരിയായത്. കാരണം അള്ളാഹു തന്നെ ആ രാത്രിയെക്കുറിച്ച് അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ തഫ്സീർ ഖുർത്തുബി, തഫ്സീർ തബരി, ഇനി കേട്ടോ തഫ്സീർ ഇബ്നു കസീർ. അദ്ദേഹം കുറച്ചുകൂടി പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ലൈലത്തുൽ ഖദ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് ഷെഹ്ർ റമളാനിലാണത് എന്ന് പറഞ്ഞിട്ട് വഖ ദക്കർന അൽ ഹാദീസൽ വാരിദത ഫീ ദാലിക ഫീ സൂറത്തുൽ ബഖറ ബിമാ അഗ്നാ അൻ ഇആദതിഹി. ലൈലത്തുൽ മുബാറകത്ത് ലൈലത്തുൽ ഖദ്റും ഒക്കെ ഒരേ രാത്രിയാണെന്നും ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ട് ഇനിയിതോട് ആവർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, വമൻ ഖാല ഇന്നഹാ ലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ കമാ റുവിയ അൻ ഇക്രിമ. ഇക്രിമയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടതുമല്ല. റുവിയ എന്ന് സാധാരണ ഹദീസുകൾ ഉപയോഗിക്കാറുള്ളത് സൂക്ഷിച്ചുപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാറുള്ളത് ലൈഫായ റിപ്പോർട്ടിനെ പറ്റിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇക്രിമയിൽ നിന്ന് ദുർബലമായെന്ന് സൂചിപ്പിക്കുന്ന റുവിയ ഉപയോഗിച്ചിട്ട് പറയുന്നത് ഇക്രിമയിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ അത് ശഅബാൻ 15 എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് അബ്അദ നജ, അയാൾ സത്യത്തിൽ നിന്നും വളരെ വിദൂരം പോയിരിക്കുന്നു. ഫൈന നസൽ ഖുർആൻ അന്നഹാ ഫി റമളാൻ, ഖുർആനിന്റെ വ്യക്തമായ ഖണ്ഡിതമായ വാക്കാണത് റമളാനിലാണ്. അതുകൊണ്ട് ആരതിനെതിരെ പറഞ്ഞാലും അവർ സത്യത്തിലും വിദൂരമാണ്. വൽ ഹദീസ് അല്ലദീ റവാഹു അബ്ദുല്ലാഹി ഇബ്നു സാലിയൻ ലൈസ നഖീല നിസ്സുഹരി അഖ്ബറനി ഉസ്മാൻ ഇബ്നു മുഹമ്മദ് മുഗീറത്ത് ബിൽ ഹഖനസ് ഖാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ തുഖ്തഉൽ ആജാലു മിൻ ശഅബാൻ ഇലാ ശഅബാൻ ഹത്താ ഇന്ന റജുല ലയൻകഹു വയൂലദു ലഹു വഖദ് ഉഖ്രിജ ഇസ്മുഹു ഫിൽ മൗത
ഫഹുവ ഹദീസുൻ മുർസലുൻ വമിത്ലുഹു ലാ യുആറദു ബിഹി നുസൂസ്. കണ്ടോ, ഇങ്ങനൊരു ഹദീസുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ സനദ് സഹിതം ഉദ്ധരിക്കുകയാണ്. ഒരു ശഅബാൻ അടുത്ത ശഅബദാൻ വരെയുള്ള അജലുകൾ, അവധികൾ, ആരൊക്കെ ആർക്ക് എത്ര കാലം ജീവിക്കും മരിക്കും എന്നൊക്കെ ഉള്ളതെല്ലാം അതെല്ലാം നിശ്ചയിക്കപ്പെടും. ഒരാൾ കല്യാണം കഴിക്കും, മക്കളുണ്ടാകും, പക്ഷേ അയാളുടെ പേര് അടുത്ത ശഅബാൻ മുമ്പായിട്ടുള്ള മരിക്കുന്നവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അത് മുർസലായ ഹദീസാണ്. അതുകൊണ്ടൊരിക്കലും ഖണ്ഡിതമായ രേഖയെ എതിർക്കാവതല്ല. കണ്ടോ, അപ്പൊ ഇത് വളരെ വ്യക്തമായി തന്നെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അത് ഇബ്നു കസീർ പറഞ്ഞു, തബരി പറഞ്ഞു, റാസി പറഞ്ഞു, ബൈലാബി പറഞ്ഞു, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്രിമയുടെ ഒറ്റപ്പെട്ട അഭിപ്രായമാണ് ഇവർക്ക് തെളിവ്? ഈ പണ്ഡിതന്മാരൊക്കെ എത്ര ഗൗരവത്തിൽ ഈ വിഷയം പറഞ്ഞിട്ട് എന്നിട്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എങ്കിൽ ഖുർആനിൽ തെളിവുണ്ട്. ഖുർആനിൽ തെളിവില്ല, ഖുർആന്റെ പേരിൽ മുമ്പ് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും തെളിവല്ല. ഇനി സുഹൃത്തുക്കളെ, ഹദീസുകളിൽ തെളിവുണ്ടോ? യാതൊരു തെളിവുമില്ല. ഉണ്ടെന്ന് പറയുന്നത് ഒന്നുകിൽ വിഷയവുമായി ബന്ധമില്ലാത്തത്, അല്ലെങ്കിൽ ദുർബലം, ളഈഫ്, അല്ലെങ്കിൽ മൗളൂ. നമ്മൾ കഴിഞ്ഞ തവണ ഉദ്ധരിച്ചില്ലേ, സഹീഹാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസ്, ശഅബാൻ 15-ന്റെ ദിവസം അള്ളാഹു മനുഷ്യരിലേക്ക് എത്തി നോക്കുകയും മുഷിരിക്കും മുഷാഹിനും അല്ലാത്തവന് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ഇവർ തെളിവ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതിലവിടെ ആഘോഷിക്കാൻ തെളിവ്? അന്ന് പ്രത്യേക നോമ്പോ പ്രത്യേക നിസ്കാരോ പ്രത്യേക ആഘോഷോ മത്താപ്പ് കത്തിക്കലോ പൂത്തിരി എത്തിക്കലോ പള്ളി അലങ്കരിക്കലോ ഭക്ഷണം ഉണ്ടാക്കലോ ചക്കരച്ചോറ് ഉണ്ടാക്കലോ അതിലൊന്നും ഇതിന് തെളിവില്ല. അപ്പൊ അത് വിഷയവുമായി ബന്ധമില്ലാത്തത്, അതാണ് ആകപ്പാടെ ഒരു തെളിവ് കൊടുത്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടുള്ള ഷഹ്റു ഷഅബാൻ എന്നതിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അഹാദീസും ഫീ ഷഹ്റി ഷഅബാന ലാ തുസിഹു, സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത, സഹീഹായി വന്നിട്ടില്ലാത്ത ഷഅബാനുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ 9 ളഈഫായ ഹദീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ വായിക്കാൻ സമയം കിട്ടിയില്ല അല്ലേ, ഞാനിപ്പോ വായിക്കാം. യഅലം റഹിമനി അല്ലാഹു വയ്യാക്ക്, നീ മനസ്സിലാക്കണം, എന്നെയും നിന്നെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വായനക്കാരന് വേണ്ടി ഗ്രന്ഥകർത്താവ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അന്നഹു ലൈസ ഉനാക ഹദീസുൻ സഹീഹുൻ ഫീ തഖ്സീസി സിയാമി നിസ്ബി മിൻ ശഅബാൻ വ ഖിയാമിഹി, ശഅബാൻ 15-ന് നോമ്പ് പ്രത്യേകമായി എടുക്കുന്നതിനോ അല്ലെങ്കിൽ പ്രത്യേക നിസ്കാരം സംഘടിപ്പിക്കുന്നതിനോ നിസ്കരിക്കുന്നതിനോ സഹീഹായ ഒരൊറ്റ ഹദീസുമില്ല. ശഅബാൻ 15-ന്റെ സാധാരണ 13, 14, 15 എല്ലാ അറബി മാസമുണ്ട്, അങ്ങനെ എടുക്കുന്നവർക്ക് അത് എടുക്കാമെന്നല്ലാതെ 15-ന് മാത്രമായിട്ട് നോമ്പ് പ്രത്യേകിക്കാൻ യാതൊരു തെളിവില്ല. വഅലൈഹി ഫഇന്ന തഖ്സീസഹു ബിസ്സിയാമിൻ അവ സ്വലാത്തിൻ ബിദ്അത്തു മുൻകറത്തു ലാ ദലീലഹ ദാ ലലീല ലഹ, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, അന്ന് പ്രത്യേകം നോമ്പോ നിസ്കാരമോ ആരെങ്കിലും ആചരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുക്കപ്പെട്ട ബിദ്അത്താണ്, അതിന് യാതൊരു തെളിവുമില്ല. വമിൻ അഷ്ഹരിൽ ഹദീസില്ലത്തി ലാ തസ്ഹിഖു ഫീ ദാലിക, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള സഹീഹ് അല്ലാത്ത ഹദീസുകളിൽ പെട്ടതാണ് മായലി താഴെ വരുന്ന ഹദീസുകൾ. ഏതൊക്കെ? 1, ഫളു ഷഹരി ഷഅബാൻ കഫളി അലാ സായിരിൽ അംബിയാ, ഷഅബാ മാസത്തിന്റെ ശ്രേഷ്ഠത മറ്റ് അംബിയാക്കളെക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ്. മറ്റ് അംബിയാക്കളെക്കാൾ ആർക്ക് ശ്രേഷ്ഠതയുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ മറ്റു മാസങ്ങളെക്കാൾ ഷഅബാന് ശ്രേഷ്ഠത റസൂൽ പറഞ്ഞു. ഖാല ഇബ്നു ഹജർ, ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, ഇന്നഹു മൗദൂഉ്, ഇത് നബിയുടെ പേരിൽ നിർമ്മിച്ചുണ്ടാക്കപ്പെട്ട ഹദീസാണ്. ളഈഫായ ഹദീസുകളെ കൂട്ടത്തിൽ ഏറ്റവും താന്ന ഗ്രേഡിലേതാ? മൗദൂഉ്, നിർമ്മിത ഹദീസ്. റസൂലിന്റെ പേരിൽ കളവ് കെട്ടി പറഞ്ഞ് ഇത് തബീനുൽ അജബ് എന്ന് പറഞ്ഞിട്ട് റജബിനെ സംബന്ധിച്ച് ആര് പുസ്തകം എഴുതിയിട്ടുണ്ട്? ഇബ്നു ഹജർ അസ്ഖലാനി പുസ്തകം. ആ പുസ്തകത്തിലാണ് ഇത് എടുത്തു കൊടുത്തിട്ടുള്ളത്, അതിന്റെ 13-14 പേജുകളിൽ. അപ്പൊ മൗദൂഉ് ആണെന്ന് അറിയപ്പെട്ട ഒരു ഹദീസ് പറഞ്ഞു, ഇവർക്ക് അംഗീകരിക്കുന്ന ആളാണ്. രണ്ടാമത്തെ ഹദീസ്, ഹദീസ് തഖ്സീസ് സിയാമി നഹാരി ലൈലത്തിൻ ഇസ്മി ശഅബാൻ വ ഖിയാമി ലൈലിഹ, അതാണിപ്പോ തെളിവാണ്. റംലി തങ്ങള് സഹിയാക്കിയിട്ടുണ്ട്. റംലി തങ്ങള് തെളിവിടിക്കാന്ന്, റംലിയൊക്കെ ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്കും വരെ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. റംലി വളരെ പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതനാ, മനസ്സിലായില്ലേ? ഒരു മുഹദ്ദിസ് എന്ന ഒരാളൊരു ഫഖീഹാണ്. എന്താ പറയുക, ഇദാ കാനത്തു ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ ഫഖൂമൂ ലൈലഹ വസൂമൂ നഹാറഹ, ശഅബാൻ 15 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും അതിന്റെ പകലിൽ നോമ്പെടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്. ഇത് ദുർബലമായ റിപ്പോർട്ടാണ്. മൗദൂഉ് ആണ് ഇതിന്റെ സനദ് എന്നാണ് ആധുനിക ഹദീസ് പണ്ഡിതനായിരുന്ന ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ അഹാദീസ് ളഈഫ എന്ന ദുർബല ഹദീസുകളുടെ പരമ്പരകൾ ഗ്രന്ഥമുണ്ട്. അതിൽ 2132 നമ്പറായിട്ട് ഇതിൻ്റെ സനദിൻ്റെ ദുർബലതകൾ എഴുതി ചേർത്തിട്ട് അത് മൗലു ആണ് എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ഇത്ര റമലി തങ്ങൾ എന്താക്കിയത്, തെളിവിന് പറ്റുമെന്ന് പറഞ്ഞ്. എങ്ങനെയുണ്ട്? അപ്പൊ ഉസൂലുൽ ഹദീസിന്റെ നിയമം അനുസരിച്ച് ളഈഫായ ഒരു ഹദീസ് 10 ആളല്ല 15 ആളും സഹിയാന്നിട്ട് കാര്യമുണ്ടോ? തെളിവ് ഇപ്പുറത്താണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ഒരു ഹദീസ് സഹീഹോ ളഈഫോ എന്ന് തീരുമാനിക്കാൻ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹദ്ദിസുകൾ പറഞ്ഞത് സഹീഹല്ല, ളഈഫുൻ ജിദ്ദൻ അല്ലെങ്കിൽ മൗളൂ. അതാണ് റബലി തങ്ങൾ സഹിയാക്കി എന്ന് പറഞ്ഞു നടക്കുന്നത്. നോക്കുങ്ങൾ എന്തൊരവസ്ഥയാണ്. മൂന്നാമത്തേത് ഖംസു ലയാലി ലാ തുറദ്ദു ഫീഹിന്ന ദഅ്വ അവ്വലു ലൈലത്തിൻ മിൻ റജബ് വലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ വലൈലത്തുൽ ജുമുഅ വലൈലത്തുൽ ഫിത്ർ വലൈലത്തുൻ നഹർ. കണ്ടോ, 5 രാത്രികൾ അന്ന് പ്രാർത്ഥന തള്ളപ്പെടുന്നതല്ല, പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. ഒന്ന് റജബ് മാസത്തിലെ 1-ാമത്തെ രാത്രി, ശഅബാനിലെ 15-ാമത്തെ നിസ്ഫ്, പിന്നെ വെള്ളിയാഴ്ച രാവ്, പിന്നെ ചെറിയ പെരുന്നാൾ രാവ്, പിന്നെ ബലിപെരുന്നാൾ രാവ്. ഇതും ഇതുപോലെ തന്നെ ദുർബലമാണ്, തെളിവിന് പറ്റാത്തതാണെന്ന് സിൽസത്തുൽ അഹാദീസുൽ ളഈഫയിൽ കാര്യകാരണ സഹിതം 1452 നമ്പറായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയുകയാണ്, അതിൻ്റെ സനദും മറ്റ് വിശദമായി നോക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു മർജിയെ പറഞ്ഞു എന്നുള്ളൂ. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന് മുമ്പുള്ള പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പുസ്തകത്തിൽ ഇദ്ദേഹം കോട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ്. 4-ാമത്തെ ഹദീസ് പിന്നെ ഇവിടെ ഇത് പറയുമ്പോൾ ഒന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ 5 രാത്രി ഉച്ചരം കിട്ടുമെന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള ഷാഫി പറഞ്ഞാലും മേലെയാണോ ഈ മുറിമൗലവിമാര് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ ചില ആളുകൾ എഴുതിവിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അല്ലുമ്മിലുള്ളത് ബലഗന, നമുക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട് എന്നാ. സനദില്ല, സനദില്ലാത്ത കേട്ടുകേൾവിയൊക്കെ ചിലത് എന്ത് ചെയ്യും, കിതാബിൽ ഉദ്ധരിക്കും, ബലാഗാത്ത് എന്ന് അതിന് പറയാ. അത് തെളിവല്ല എന്ന് പൊതുവേ ഹദീസിന്റെ വാലപാടം അറിയുന്നവർക്ക് പോലും അറിയാം. ബലഗന എന്ന് പറഞ്ഞ ബലാഗാത്ത് ഞങ്ങൾക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട്, അങ്ങനെ വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ കേട്ടുകേൾവിയൊന്നും എന്തല്ല, സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ബലാഗാത്തിൽ പെട്ടതാണ്, അതുകൊണ്ട് അത് സ്വീകാര്യമല്ല. മനസ്സിലായില്ലേ? ഇനി 4-ാമത്തെ ഹദീസ് അതാനി ജിബ്രീൽ അലൈഹിസ്സലാം ഫഖാല ഹാദിഹി ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു ഇത് ശഅബാൻ 15-ാണ്. വലില്ലാഹി ഫിയ ഉതഖാഉ മിനന്നാർ, ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ നരകത്തിന് കുറെ ആളുകൾ മോചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മോചിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട് ഈ രാത്രിയിൽ. വ്യാദതി ശുഊരി ഗാനമി കൽബ്, കൽബ് ഗോത്രത്തിന്റെ ആളുകളുടെ രോമത്തിന്റെ അത്രയും എണ്ണം ആളുകൾ അള്ളാഹ് നരകത്തിന് മോചിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? ഇതും ഈ പറഞ്ഞതുപോലെ ളഈഫ് തർഗീബ് തർഗീബ് 1651 നമ്പറിൽ ഇതിന്റെ വിശദീകരണം കാണാം. വേറെയും പല സ്ഥലത്തും വിശദീകരിച്ചത്. ഇതും ദുർബലമായ തെളിവിന് കൊള്ളാത്ത ഹദീസാണ്. ഇനി 5-ാമത്തേത് അന്നത്തെ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്, യാ അലി, റസൂല് പറയാ, അലി മൻ സല്ലാ ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ മിഅത്ത റകഅത്തിൻ ബി അൽഫി ഖുല്ലു അല്ലാഹ് ഖാല അല്ലാഹു ലഹു കുല്ല ഹാജത്തിൻ തലബഹ തിൽക ലൈല. ആരെങ്കിലും ശഅബാൻ 15-ന്റെ അന്ന് 100 റകഅത്ത് നിസ്കരിച്ചു, 1000 ഖുല്ലു അല്ലാഹ് ഓതിയിട്ട്, അപ്പോൾ 1 റക്അത്തിൽ 10 വട്ടം ഓതണം. മനസ്സിലായില്ലേ? സ്പെഷ്യൽ കശത്തിനാരും മെനക്കെടാറില്ല, അല്ല ഈ പറഞ്ഞു ഞാൻ തള്ളും, എന്താ കുറച്ച് പണിയുണ്ടല്ലോ. അതുകൊണ്ട് അത് 10-ൽ മൊയ്യിലും മറ്റൊക്കെ ശരമുഖത്തൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് നീചമായ വിദഗ്ധാണ് പാടില്ലാത്തെന്നൊക്കെ പറയും. അപ്പൊ സാധാരണക്കാർക്ക് ചോദിക്കല്ല, നിസ്കാരല്ലേ നല്ലതല്ലേ, നല്ല നീയത്തിൽ നിസ്കാരം കൂലിയിട്ടുന്ന കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ച് സാധാരണക്കാരൻ ന്യായീകരിച്ചൂടെ? വിദഗ്ധത്തിന്റെ അടിസ്ഥാനം എന്താ, തെളിവുണ്ടോ സ്വീകരിക്ക, ഹദീസ് സഹിഹാണോ സ്വീകരിക്ക അല്ലേ? അപ്പൊ ഇത് ളഈഫാണ്. മനസ്സിലായില്ലേ? അപ്പൊ 1000 കൊല്ലം ഓതിക്കൊണ്ട് 100 റക്അത്ത് നിസ്കരിച്ചാൽ അന്നത്തെ രാത്രി അയാൾ എന്തൊന്ന് ആവശ്യപ്പെട്ടാലും അള്ളാഹു അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നു. ഇത് മുല്ല അലിയുൽ ഖാരിയുടെ അൽ അസ്റാറുൽ മർഫുഅ ഫിൽ അഖ്ബാരിൽ മൗദുഅ എന്ന ഗ്രന്ഥത്തിന്റെ 439-440 പേജുകളിൽ ഇതിന്റെ ദുർബലത വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഇതിന്റെ അടിക്കുറിപ്പിലുണ്ട്. മനസ്സിലായില്ലേ? സ്ഥിരപ്പെടാത്ത 6-ാമത്തെ ഹദീസ് മൻ ഖറഅ ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ അൽഫ മറ ഖുല്ലു അല്ലാഹു അഹദ് ബഅസല്ലാഹു ഇലൈ മിഅത്ത അൽഫ് മലക്കിൻ യുബശ്ശിറൂനഹു. ആരെങ്കിലും ശഅബാൻ 15-ന്റെ രാത്രിയിൽ 1000 വട്ടം ഖുല്ലു അല്ലാഹു ഓതിയാൽ, അത് ഓത്ത് മാത്രം നിസ്കാരം പറഞ്ഞില്ല, അവന്റെ അടുത്തേക്ക്
അള്ളാഹു 100,000 മലക്കുകളയക്കും. യുബശ്ശിറൂനഹു, അവന് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട്. ഇത് ലിസാനുൽ മീസാനിൽ ഇബ്നു ഹജറിൽ ളഈഫായ ഹദീസിന് ഒരു ഉദാഹരണമായിട്ട് എടുത്തു കൊടുത്തതാണ്. ഇങ്ങനെ സുഹൃത്തുക്കളെ, ദുർബലമായ തെളിവിന് കൊള്ളാത്ത ഹദീസുകൾ. ഇനി ഏഴാമത്തെ കേട്ടോ. മൻ സല്ലാ ലൈലത്തൻ നിസ്ഫിൻ ശഅബാൻ 13 റക്അത്തൻ വഫി ലഫ്ലിൻ 12 റക്അത്തൻ യഖറു ഫീ കുല്ലി റക്അത്തിൻ 30 മറ കുല്ലല്ലാഹു ശഫിഅ ഫീ 10 ഖദ് സ്തൗജിബു അന്നാർ. കണ്ടോ, ആരെങ്കിലും ശഅബാൻ 15 രാത്രി 13 റക്അത്ത്, ചില റിവായത്തിൽ 12 റക്അത്ത് നിസ്കരിച്ചു, എല്ലാ ഓരോ റക്അത്തിലും 30 തവണ കുല്ലല്ലാഹു ഓതി, ശഫിഅ ഫീ 10, 10 അത് ഇരട്ടിയാക്കി, എന്നാൽ ഖദ് സ്തൗജിബു അന്നാർ, അവർക്ക് എന്തായി? ശഫിഅ ഫീ 10 ഖദ് സ്തൗജിബു അന്നാർ. നരകം നിർബന്ധമായ 10 കൂട്ടത്തിൽ ഇവർക്ക് ശഫാഅത്ത് ലഭിക്കുന്നതാണ് ശുഫിഅ എന്നല്ല, അല്ലാതെ ഇരട്ടയാക്കി എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് അൽ അസ്റാറുൽ മർഫുഅ ഫിൽ അഖ്ബാരിൽ മൗദുഅ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്നുൽ ജൗസിയുടെ മൗദുആത്തിൽ പറഞ്ഞു, വഫീഹി ജമാഅത്തും മജ്ഹൂലൂൻ, ഇതിന്റെ സനദിൽ അജ്ഞാതരായ ഒരു സംഘം ആളുകളുണ്ട്. കണ്ടോ, അപ്പോ അതും പോക്കാണ്. ഇനി എട്ടാമത്തത്, മന്നഹിയ ലൈലത്തൈൽ ഈദ് വലൈലത്ത് നിസ്ഫിൻ ശഅബാൻ ലം യമുത് ഖൽബുഹു യൗമ യമൂത്തു ഫീൽ ഖുലൂബ്. ഇവിടെ ഈ ശുഫിഅ ഫീ അശറത്തിൻ ഖദ് സ്തൗജിബു അന്നാർ എന്നുള്ളത് ഒന്നുകൂടി ഞാൻ ഇൻഷാല്ല അടുത്ത ആഴ്ച നോക്കിയിട്ട് വിശദീകരിച്ചു തന്നെ. അപ്പൊ മനസ്സിലായത് അങ്ങനെയാണ്. ആരെങ്കിലും രണ്ട് പെരുന്നാളിന്റെ രാത്രിയും ശഅബാൻ 15 ഉറക്കമൊഴിച്ച് സജീവമാക്കിയാൽ ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം ഓന്റെ ഹൃദയം മരിക്കൂല. പെരുന്നാൾ തലേന്ന് ഉറക്കം വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ പാട്ടും പാടി അങ്ങാടി കുട്ടികൾ കണ്ടിട്ടില്ലേ, അതൊരു പുണ്യാഞ്ചൽക്ക്. അത് അൽ ഇലനുൽ മുത്തനാഹിയാന്റെ ഗ്രന്ഥത്തിൽ 924 നമ്പറായിട്ട് ളഈഫായ ഹദീസിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മന്നഹിയ ലയാലിൽ ഖംസ്, ഖംസ് 5 രാത്രികളിൽ ആരെങ്കിലും ഉറക്കമൊഴിച്ച് സജീവമാക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, ഓന് സ്വർഗം നിർബന്ധമാണ് എന്ന് പറഞ്ഞൊരു ഹദീസ്. ഒന്ന് ലൈലത്തെ തെർവിയ ദുൽഹജ് 8 അന്ന് ഹജ്ജ് തുടങ്ങണമെന്ന്, ഏയ് അപ്പൊ തലേന്ന് എല്ലാവരും ഉറക്കമൊഴിച്ചിരിക്കുക. വലയിലത്തെ അറഫ 9 വലയിലത്തെ നെഹർ 10 പിന്നെ വലയിലത്തെ ഫിത്തർ ശവ്വാൽ 1 വലയത്തെ നിസ്ഫിൻ ശഅബാൻ. ഏയ് ഈ ദിവസങ്ങളിൽ ഉറക്കമൊഴിച്ച് ഇരുന്നാൽ ഈ 5 രാത്രി ഉറക്കം വെച്ചാൽ സ്വർഗം കിട്ടും. ഇങ്ങനെ 9 ഹദീസുകളാണ് ഈ ഗ്രന്ഥത്തിൽ ഗ്രന്ഥകർത്താവ് സ്ഥിരപ്പെടാത്ത ഹദീസുകളെ കൊടുത്തത്. അപ്പൊ ഇങ്ങനെ ദുർബല ഹദീസുകളെ പിൻബലത്തിൽ അമലുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും അഹ്ലു സുന്നത്ത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്താ, ഹദീസ് സ്വഹീഹായിരിക്കണം, എന്നാലേ അതുകൊണ്ടൊരു പുണ്യകർമ്മം സ്ഥിരപ്പെടുകയുള്ളൂ. ഇവിടെ വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയുന്നൊരു വേറെ ന്യായം എന്താ അറിയോ, ഞങ്ങൾക്ക് റംലി തങ്ങൾ പിടിച്ച ആ ഒരു ഹദീസും പിന്നെ കൂട്ടിന് കുറെ ളഈഫായ ഹദീസും ഉണ്ട്, ഫലായിലുള്ള അമാലിൽ ളഈഫ് മതി എന്ന് പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് ആളുകൾ അകപ്പെട്ടൊരു ഫിത്തിനാണ്, മനസ്സിലായില്ലേ. ഈ തബ്ലീഗിന് പോകുന്ന ആളുകളൊക്കെ പൊതുവെ പറയാറുണ്ട്, സക്കരിയ മൗലാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നവബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫലായിലുള്ള അമാലിന് അത് മതി. യഥാർത്ഥത്തിൽ ഫലായിലുള്ള അമാൽ എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ പുതിയ പുണ്യകർമ്മങ്ങൾ ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല അത്, മറിച്ച് സ്ഥിരപ്പെട്ട ഒരു പുണ്യകർമ്മത്തിന്റെ ഫലീലത്ത് വിവരിക്കുന്ന ഒരു ഹദീസ്, അതിനൊരു ചെറിയ ദുർബലതയുണ്ടെങ്കിൽ പ്രശ്നമല്ല എന്നാണ്. അമലുകളുടെ ഫലീലത്ത് എന്നാണ്. വേറെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടൊരു അമലുണ്ട്, അതിന്റെ ശ്രേഷ്ഠത പറയുന്ന മഹത്വം വിവരിക്കുന്ന വേറെ ഹദീസുണ്ട്, അതിന് ചെറിയ ദുർബലതയെ അത് കാര്യമാക്കേണ്ടതില്ല. അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സുബൈന്റെ മുമ്പുള്ള 2 സഹിയായ ഹദീസോട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ കൂലി പറയുന്ന, ശ്രദ്ധിക്കണം, അതിന്റെ കൂലി പറയുന്ന ഒരു ഹദീസ് ഉണ്ട് എന്ന് വെച്ചോ, ആ ഹദീസ് അതിന് ചെറിയ ദുർബലത ഉണ്ടെങ്കിലും പരിഗണിക്കേണ്ടതില്ല. അതേസമയത്ത് ഇവര് ശ്രേഷ്ഠമായ അമലു എന്നാണ്, അങ്ങനെ അതിനർത്ഥമല്ല, അമലുകളുടെ ശ്രേഷ്ഠത എന്നാണ്. രണ്ട് തമ്മിലെ വ്യത്യാസം മനസ്സിലായിട്ടില്ലേ. അപ്പൊ അത് ളഈഫായ ഹദീസ് ഫലായില്ല അമാലിന് ഉപയോഗിക്കാം, നല്ല കാര്യങ്ങൾക്ക് പ്രേരണ നൽകാനും ചീത്ത കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് പേടിപ്പിക്കാനും ളഈഫായ ഹദീസ് ഉപയോഗിക്കാം എന്നൊരു പൊതുതത്വമായിട്ട് ചില ആളുകൾ പറയാറുണ്ട്. ഇത് പറഞ്ഞത് നവവിയാണ്. എന്നാൽ നവവിയുടെ തഖ്രീബ് എന്ന ഗ്രന്ഥത്തിന് സുയൂത്തി എഴുതിയിട്ടുള്ള തദ്രീബുർ റാവി എന്ന ഗ്രന്ഥമാണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ ആ വിഷയം പറയുന്നുണ്ട്. ഇതിന്റെ എന്റെ കയ്യിലുള്ളത് 151-152 പേജിലാണ് ഇത് പറയുന്നത്. അദ്ദേഹം പറയാണ് വയജൂസു ഇൻ അഹ്ലിൽ ഹദീസി വഗൈരിഹിം അത്തസാഹുലു ഫിൽ അസാനീദി വരിവായത്ത് മാസിവൽ മൗളൂഇ മിനൽ ളഈഫി വൽ അമലു ബിഹി മിൻ ഗൈരി ബയാനിൽ ളഈഫി ഫി ഗൈരി സിഫാത്തില്ലാഹി തആല വൽ അഹ്കാം കൽ ഹലാലി വൽ ഹറാം വമിമ്മ ലാ തഅല്ലുഖ ലഹു ബിൽ ഹഖായിദി വൽ അഹ്കാം. അഹ്ലുൽ ഹദീസിന്റെ അടുക്കൽ ജായിസാണ്, അതല്ലാത്തവരുടെ അടുക്കലും. സനദുകളുടെ കാര്യത്തിൽ തസാഹുല് കാണിക്കൽ, അത്ര കാർക്കശ്യം പുലർത്താതിരിക്കുക, ഒരയഞ്ഞ നയം സ്വീകരിക്കുക. അതുപോലെ തന്നെ മൗളൂ അല്ലാത്ത ഹദീസുകൾ, മൗളൂവിന് താഴെയുള്ള ളഈഫ് ആയ ഹദീസുകൾ ഉദ്ധരിക്കുന്നതിലും ഒരു കാർക്കശ്യം പുലർത്താതിരിക്കുക. മിനൽ ളഈഫി വൽ അമലു ബിഹി, അതുകൊണ്ട് അമൽ ചെയ്യുന്നതിലും. മിൻ ഗൈരി ബയാനിൽ ളഈഫി, എന്റെ ദുർബലത വിവരിക്കാതെ തന്നെ. ഏത് വിഷയത്തിലൊക്കെ അള്ളാഹുവിന്റെ സിഫത്താകാൻ പാടില്ല, ഹുക്മുകൾ പറയാൻ പാടില്ല, ഹുക്മുകൾ വിവരിക്കുന്നതാകാൻ പാടില്ല, ഹലാല് ഹറാം വിവരിക്കുന്നതാകാൻ പാടില്ല. അപ്പൊ അഖീദ വിഷയങ്ങളോ ഹറാം ഹലാലുകളോ അഹ്കാമുകളോ അഹ്കാം വിശ്വാസ കാര്യങ്ങളുമായിട്ടോ അഹ്കാമുകളായിട്ടൊന്നും ബന്ധമില്ലാത്തതാണെങ്കിൽ അതിലൊക്കെ എന്ത് ചെയ്യാം? ളഈഫ് ആയ ഹദീസുകൾ മൗളു അല്ല എന്നുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുന്നതിൽ കുറച്ച് കാർക്കശ്യം കാണിക്കേണ്ടതില്ല, കുറച്ച് ഉദാരത കാണിക്കാം എന്നാര് പറഞ്ഞു? നവവി അദ്ദേഹത്തെ തഖ്രീബിൽ പറഞ്ഞു. അതിന് അടിക്കുറിപ്പില് സുയൂത്തി പറയാണ് തംബീഹ് ലം യദ്കുർ ഇബ്നു സലാഹ് വൽ മുസന്നിഫ് ഹുനാ വഫി സായിരി കുതുബിഹി ലമാ ദക്കറ സിവ ഹാദ ശർത്ത്. ഇബ്നു സലാഹ് ആകട്ടെ, ഗ്രന്ഥകർത്താവ് നവവി ആകട്ടെ, ഗ്രന്ഥകർത്താവ് ഇവിടെയാകട്ടെ, അദ്ദേഹത്തിന്റെ മറ്റ് ഗ്രന്ഥങ്ങളിലാകട്ടെ, ഈ ഒരൊറ്റ ഷർത്തല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിരുപാധികം ളഈഫ് ഉപയോഗിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ഫലായിൽ അഹ്മാലിൽ ഉപയോഗിക്കുക, ഫലായിൽ അഹ്മാൽ ഇപ്പൊ അഖീദക്ക് പാടില്ല, ഹറാം ഹലാലിൽ പാടില്ല, അതൊരു ഷർത്താണല്ലോ. ഈ ഒരു ഷർത്തല്ലാതെ വേറൊന്നും ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ് വദക്കറ ഷെയ്ഖുൽ ഇസ്ലാം ലഹു സലാത്തത്ത് ഷുറൂത്ത്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് സുയൂത്തി പറഞ്ഞാൽ ഇബ്നു തൈമിയനെ പറ്റിയല്ല കേട്ടോ, ആരെ പറ്റിയാ? ഇബ്നു ഹജറൽ അസ്കലാനിയെ പറ്റി പറയാം. ഇബ്നു ഹജറൽ അസ്കലാനി ഇതിന് മൂന്ന് ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതാർക്കെങ്കിലും അറിയോ? ളഈഫായ ഹദീസ് അമലിന് ഉപയോഗിക്കണമെങ്കിൽ മൂന്ന് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ എന്താ? അൻ യകൂന ളഈഫ് ഗൈറ ശദീദിൻ, അതിന്റെ ദുർബലത കഠിനമാകാൻ പാടില്ല. ശക്തിയായ ദുർബലത ഉള്ളതാണോ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫലായില്ല അമൽ ഉപയോഗിക്കാൻ പാടില്ല. ഫയഖ്റുജു മനിൻ ഫർദ മിനൽ കദ്ദാബീന വൽ മുത്തഹിമീന ബിൽ കദിബ് വമൻ ഫഹിഷ ഗലതുഹു. അപ്പൊ കദ്ദാബീങ്ങൾ, ഹദീസിൽ കളവ് പറയുന്ന പെരുങ്കള്ളന്മാർ, അല്ലെങ്കിൽ കളവ് പറയുന്നവരെന്ന് ആരോപിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ധാരാളം അബദ്ധങ്ങൾ സംഭവിക്കുന്നവർ, തെറ്റുകൾ സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള റാവിമാരുടെ റിപ്പോർട്ടൊക്കെ ഇതിൽ നിന്ന് പുറത്തു പോകും. അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അമലുകൾക്ക് പ്രേരിപ്പിക്കാനോ അല്ലെങ്കിൽ അമലുകളെ മഹത്വം വിവരിക്കാനോ ഉപയോഗിക്കാൻ പാടില്ല. നഖലൽ അലായി അൽ ഇത്തിഫാഖ് അലൈ, ഈ ഷർത്ത്, ഈ പറഞ്ഞ ഒന്നാമത്തെ ഷർത്തില് പണ്ഡിതന്മാരെല്ലാവരും യോജിപ്പാണ്. എന്താ ഒന്നാമത്തെ ഷർത്ത്? ശദീദ് ളഈഫാകാൻ പാടില്ല, ചെറിയ ദുർബലതയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ കസാബിങ്ങൾ ഉദ്ധരിച്ചതോ മുത്തമം ബിൽ കദീബ് എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ചോ പറ്റുമോ? ഒന്നും പറ്റില്ല. ഇപ്പൊ അതായത് മറവി, പ്രായമായപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മറവി ഉണ്ടായിരുന്നു, അത് ചെറിയ ദുർബലതയാണ്. ഏയ് അല്ല, എഴുതി വെച്ച അദ്ദേഹത്തിന്റെ കിതാബ് കാണാതെ പോയത് കൊണ്ട് ഹിഫിൽ എന്ന് പഴയ മനഃപ്പാടത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അവസാനമായപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മറവി കൂടി, ഇതൊക്കെ ഒരു ആക്ഷേപമാണ്. പക്ഷെ അത് ചെറിയ ദുർബലതയാണ്, കളവ് പറയുന്ന ആളല്ല, വിശ്വസ്തനാണ്, പക്ഷേ ഇങ്ങനെ പ്രകൃതിയിൽ ഉണ്ടായ ഒരു വയസ്സ് കൂടിയപ്പെട്ടായ അങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ചെറിയ ദുർബലതയാണെങ്കിൽ കുഴപ്പമില്ല. അതിൽ ഇത്തിഫാക്കുണ്ട് പണ്ഡിതന്മാർക്ക്. ഇനി രണ്ടാമത്തെ ഷർത്ത്, അൻ യന്തരിജ തഹത്ത അസ്ലി മഅ്മൂലിം ബിഹി, പ്രവർത്തിക്കപ്പെടുന്ന ഒരു അടിസ്ഥാനത്തിന് കീഴിൽ വരുന്നതാകണം. അപ്പൊ അസിൽ സ്ഥിരപ്പെട്ടതാകണം. മനസ്സിലായില്ലേ? എവിടെപ്പോ അസിൽ സ്ഥിരപ്പെട്ടതാണോ? ശഅബാൻ 15-ന്റെ നോമ്പ് വേറെ സ്ഥിരപ്പെട്ടതാണെങ്കിൽ അതിന് ശേഷത പറയുന്ന രാജ്യത്ത് ഒരു കുഴപ്പമില്ല, അതിന് ചെറിയ ദുർബലത തന്നെ പരിഗണിക്കേണ്ടതില്ല. ഇവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ശഅബാൻ 15-ന്റെ നോമ്പോ ശഅബാൻ 15-ന്റെ നിസ്കാരമോ ശഅബാൻ 15-ന്റെ ആഘോഷങ്ങളോ ഒന്നും സഹിയായ രീതി കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അള്ളാഹു എത്തി നോക്കുന്നു മാത്രം പറഞ്ഞിട്ടുള്ളൂ. അത് നമുക്കൊരു അമലും ഇല്ല. ഇത് അള്ളാഹു എത്തി നോക്കുന്നുണ്ട്, മുശരിക്കും മുശാനല്ലാത്തവൻ പുറത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളോട് പ്രത്യേകം പൊറുക്കലിനെ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? സാഹബത്ത് കാണിച്ചെന്നോ? നബി കാണിച്ചെന്നോ? ഇല്ലല്ലോ. അവരല്ലേ മാതൃക. ആ ഹദീസ് പ്രാക്ടീസ് ചെയ്ത് കാണിക്കേണ്ട ആരാ? എത്രയോ ശഅബാൻ 15-കൾ കഴിഞ്ഞു പോയില്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് സ്ഥിരപ്പെട്ടതല്ല. സ്ഥിരപ്പെട്ട ഒരു ഹദീസിലൂടെ വന്നിട്ടുള്ളൊരു അമലാണെങ്കിൽ അതിൽ കുഴപ്പമില്ല. മൂന്നാമത്തെ ഷർത്ത് അല്ലാ യഅതഖദ ഇൻദൽ അമലി ബിഹി സുബൂതഹു ബൽ യഅതഖദുൽ ഇഹ്തിയാദ്. ഈ ഹദീസ് കൊണ്ട്, ദുർബല ഹദീസ് കൊണ്ട് അമൽ ചെയ്യുമ്പോൾ ഇത് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇങ്ങനുണ്ട്, നബിയിൽ സ്ഥിരപ്പെട്ടതൊന്നല്ല, പക്ഷേ ഒരു സൂക്ഷ്മതക്ക് വേണ്ടി. ഇനിയിപ്പോ നബിയേറ്റ് അങ്ങനെ പറഞ്ഞണെങ്കിലോ, എന്നാ നമ്മളിന്ന് ഒഴിവായി പോണ്ടല്ലോ, നമ്മളൊരു ഹദീസ് തട്ടീന്ന് വരണ്ടല്ലോ എന്നൊരു ഇഹ്തിയാത്ത് മനസ്സ് കരുതുക എന്നല്ലാതെ റസൂലുള്ളാഹി ഇത് പറഞ്ഞെന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇതിന്റെ തൊട്ടുപുറത്തെ പേജിൽ നബവി തന്നെ പറയുന്നുണ്ട്, വൈദാ അറത്ത റിവായത്തൽ ളഈഫ് ബിഗൈരി ഇസ്നാദിൻ ഫലാ തഖുൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വമാ അസ്ബഹു മിൻ സിയഖിൽ ജസ്മി. ഒരു ളഈഫായ ഹദീസ് നീ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഖാല റസൂലുള്ളാഹി എന്ന് പറയരുത്. അപ്പൊ എന്തായി? ഖാല റസൂലുള്ളാഹി അല്ലെങ്കിൽ സമീഉത്തു റസൂലുള്ളാഹി, ഞാൻ റസൂല് പറയുന്നത് കേട്ടു, റസൂല് പറഞ്ഞു, ഇങ്ങനെ ഖണ്ഡിതമായ ഒരു വാക്ക് ഉപയോഗിക്കരുത്. വജാ ഫി ഹദീസി കഥ, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. വ റുവിയ, അങ്ങനെ റിവായത്ത് ചെയ്യപ്പെടുന്നു. വയുറുവ, അങ്ങനെ റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. വയുക്കാലു, ഇങ്ങനെ പറയപ്പെടുന്നു. ഇങ്ങനെയൊക്കെ പറയാവൂ, മനസ്സിലായില്ലേ? അപ്പോ വ റുവിയ കഥ ഔ ബലഗന കഥ. നേരത്തെ ഇമാം ഷാഫിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇമാം ഷാഫി അഞ്ച് രാത്രി ഉത്തരം കിട്ടും എന്ന് പറഞ്ഞ് അത് ഇതാ ഉപയോഗിച്ചത്. ബലഗന കഥ, ഞങ്ങൾക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഔ വറദ ഔ ജാഅ ഔ നുഖില ഔ മാസ്ബഹു, ഇതുപോലുള്ള വാക്കുകളൊന്നും എന്തല്ല, സഹീഹായ ഹദീസുകളെ പരാമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കല്ല. മനസ്സിലായില്ലേ? മറലുണ്ട്, രോഗമുണ്ട്, ബലഹീനമാണ് എന്ന് സൂചിപ്പിക്കുന്ന അതേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നബവി തന്നെ എന്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ദുർബല ഹദീസുകൾ സ്ഥിരപ്പെട്ട ഒരു അമലിന്റെ മഹത്വം വിവരിക്കാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞവർ പോലും അതിനെന്ത് പറഞ്ഞിട്ടുണ്ട്, നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധന മൂന്നെണ്ണ ഇപ്പൊ നമ്മൾ വായിച്ചത്, ചില ആളുകൾ അഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ട് പിന്നീട്, മനസ്സിലായില്ലേ? ഈ മൂന്ന് തന്നെ ശരിക്കും അപ്ലൈ ചെയ്താൽ ദുർബല ഹദീസിനുള്ള അമൽ ഉണ്ടാവൂല. കാരണം എന്താ? ഒന്നാമത് പറഞ്ഞത് ളഈഫ് ശദീദാണോ ഹയ്യനാണോ നിസാരമാണോ ഗൗരവമുള്ളതാണോ എന്നറിയണം. ആർക്കറിയാം? നല്ല മുഹദ്ദിസീങ്ങൾക്ക് അല്ലേ. ഈ കാലഘട്ടത്തിൽ ഹദീസ് ളഈഫും സഹീഹും അറിയുന്നവർ തന്നെ ഒരു 5% പോലും മുസ്ലിമത്തിൽ വരൂല. അതിൽ തന്നെ അഗ്രഗണ്യന്മാർക്ക് എന്ത് മനസ്സിലാവുള്ളൂ? ളഈഫ് ശദീദും ളഈഫ് യസീറും മനസ്സിലാവുള്ളൂ. അപ്പൊ അത്രയും ആ നിലവാരത്തിലുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? സാധാരണക്കാർക്ക് പറ്റുമോ? സാധാരണക്കാർ വായിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ളഈഫ് ഉദ്ധരിക്കാനോ സാധാരണക്കാരോട് നടത്തുന്ന വയലുകളിൽ ളഈഫ് പറയാനോ പാടില്ല. പ്രത്യേകിച്ച് മൗലു ആണെന്നറിഞ്ഞ പിന്നെ മിണ്ടാൻ തന്നെ പാടില്ല. ഇങ്ങനൊരു മൗലുവായ ഹദീസ് ഉണ്ട് കൂട്ടരെ എന്ന് പറയാൻ വേണ്ടി പറയാം. റസൂലിന്റെ പേരിൽ ഇങ്ങനെ ചില ആളുകൾ കെട്ടിണ്ടാക്കിയ ഒരു കള്ള ഹദീസ് ഉണ്ട് കൂട്ടരെ എന്ന് ബയാൻ ചെയ്യാൻ വേണ്ടി മാത്രമേ പറയാവുന്നാ, അല്ലെങ്കിൽ ഹറാമാണെന്നാ. മാത്രല്ല, അവരെ സംബന്ധിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്ത്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ മക്അദഹു മിനൻ നാർ. എല്ലാവരും കേട്ടില്ലേ? ആരെങ്കിലും എന്റെ പേരിൽ കരുതിക്കൂട്ടി കളവ് പറഞ്ഞാൽ ആ നരകത്തിലാണ്ട് സീറ്റ് റിസർവ് ചെയ്ത് കൊള്ളട്ടെ. മറ്റൊരു രൂപായത്തിൽ മൻ യഖുൽ അലയ്യ മാലം അഖുൽ, ഞാൻ പറയാത്തത് എന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ ഫല്യതബവ മക്അദഹു മിനൻ നാർ, അവനവന്റെ സീറ്റ് നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പ് കിട്ടണമെങ്കിൽ എന്ത് വേണം? സനദ് സഹിയാകണം. അപ്പൊ നമുക്ക് ഉറപ്പായി, നബിയിൽ നിന്ന് ഇന്ന സഹാബി കേട്ടു, സഹാബിയിൽ നിന്ന് വിശ്വസ്തനായ ഇന്ന താബി കേട്ടു, അയാൾ വിശ്വസ്തനായ തബു താബി കേട്ടു. ഈ പരമ്പര ചെയ്യിനൊക്കെ സഹിയായ നമുക്ക് എന്ത് പറയാ, റസൂല പറഞ്ഞിട്ടുണ്ടെന്നൊരു ഒരു യക്കീൻ കിട്ടി. അപ്പൊ നമുക്കതുകൊണ്ട് അമൽ ചെയ്യാം, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. സ്ഥിരപ്പെടാത്ത അതീത് കണ്ടാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, അത് കിതാബിൽ എഴുതാൻ പറ്റൂല, വയലിൽ പറയാൻ പറ്റൂല. പിന്നെ പറയാം എങ്ങനെ, മൗലു ആയ ഒരു ഹദീസ് ഇങ്ങനെ ഉണ്ട് കൂട്ടരേൻ, അതിനുവേണ്ടി പറയാൻ. ഇന്നവിടെ അത് പറഞ്ഞോ, ഇവിടെ മൗലു ആയ ഹദീസ് വെച്ചിട്ട് റസൂല് പറഞ്ഞിരിക്കുന്നു, ഇനി ഇവർക്ക് എന്താ പറയാനുള്ളത്, റസൂലിന്റെ ഹദീസ് ഇതാ ഇതാ ഇതാ, അത് നരകം ഉറപ്പാക്കുന്ന കാര്യമാണ് എന്നാണ് നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ദുർബല ഹദീസാണെങ്കിലും ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്ക് ദുർബല ഹദീസ് മതി. കാരണം ഞങ്ങളോട് ഞങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫലായിൽ അഹ്മാലിൽ ലൈഫ് കുഴപ്പമില്ല, ആലിമീങ്ങൾ പറഞ്ഞതൊന്ന് ഇവർ ചെയ്യണ വേറൊന്ന്. ഇപ്പോ നമ്മളെ ഫലായിൽ അഹ്മാലിന്റെ പുസ്തകം, അമലുകളെ മഹത്വം എന്ന പുസ്തകം തബ്ലീഗുകാർ പള്ളികളിലൊക്കെ വായിക്കുന്നുണ്ട്, സക്കരിയ മൗലാന്റെ. അതിൽ ഒരുപാട് ലൈഫായ ഹദീസുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സാധാരണക്കാരുടെ മുമ്പിൽ ഇവർ പറയാറുള്ളത് ഇങ്ങനെ നബി പറഞ്ഞിട്ട് മറ്റൊരു പറഞ്ഞു, ഈ ഷർത്ത് അവർ പറയാറേ ഇല്ല. ഈ ഷർത്ത് ശരിക്ക് പ്രാക്ടിക്കൽ ആക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് തന്നെ പോയി,
അത് എത്രയും ഉന്നതന്മാരായ ആളുകളുടെ ഇടയിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം അവർക്കിത് അറിയുള്ളൂ, ലൈഫ് ശദീദാണോ ലൈഫ് യസീറാണോ എന്ന് ആർക്കേ അറിയുള്ളൂ, വലിയ മുഹദ്ദിസുകൾക്കേ അറിയുള്ളൂ. മനസ്സിലായില്ലേ? ലൈഫും സൈ അറിയുന്നവർ എത്ര ശതമാനം ഉണ്ടാവുന്നു? ഏറിയാൽ 5%. അതിൽ തന്നെ ശദീദായ ലൈഫ് യസീറായ ലൈഫ് വരുന്നത് 2%, 3% വരുള്ളൂ. അപ്പൊ അത്ര ആളുകൾക്ക്, ഇതോ സാധാരണക്കാർ വായിക്കുന്ന പുസ്തകത്തിലാണ്, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുക സഹിയ ഹദീസാണ്. പക്ഷേ ആ പ്രയോഗത്തിന് വേണ്ടി അത് ലൈഫാണെന്ന് സൂചിപ്പിക്കാനാണ്. ഒരു ഹദീസിന്റെ ആശയത്തിൽ ഇപ്രകാരം കാണാം, അപ്പോൾ ആളുകൾ വിചാരിക്കുക എന്താ സഹിയ ഹദീസാണ്. മുഹദ്ദിസികൾക്ക് മാത്രമേ ഇങ്ങനെ പ്രയോഗങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. നബി പറഞ്ഞിരിക്കുന്നു, നബിയിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി പറയാതെ ഈ വക ശൈലികളൊക്കെ ഉപയോഗിക്കുക. ഏതുപോലെ ഒരു ഹദീസിന്റെ ആശയത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഏ ഇപ്രകാരം ഹദീസിന്റെ റിവായത്തുകളിൽ കാണാൻ കഴിയും. ചില റിവായത്തുകളിൽ അങ്ങനെയും വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു അഥറുണ്ട്. ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുമോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലൈഫായ ഹദീസുകൾ ഉപയോഗിച്ച ആളുകൾ ഈ ഷർത്ത് ലംഘിച്ചിട്ടുണ്ട്. ഈ വലായിൽ കിതാബ് തന്നെ പിന്നെ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇട തേടി എന്ന കഥല്ലേ, വിലക്കപ്പെട്ട കനി തിന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു എന്നാ ഖുർആൻ പറഞ്ഞത്? രണ്ടുപേരും പ്രാർത്ഥിച്ചു അല്ലേ, റബ്ബന ലലംന അംഫുസന വൈലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരിൻ. ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോകും ഞങ്ങളുടെ റബ്ബേ എന്ന് ആര് പ്രാർത്ഥിച്ചു? ആദമും ഹവ്വയും പ്രാർത്ഥിച്ചു. എന്നാൽ ഇതിൽ പറയുന്നത് എന്താണ്? കരഞ്ഞു കരഞ്ഞു കുറേ കാലം ഇരുന്നു, മേലോട്ട് നോക്കുമ്പോൾ അർശന്റെ കാലിൽ ലാ ഇലാ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കണ്ടു. ഓ, അള്ളാഹിന്റെ പേരിന്റെ കൂടെ എഴുതപ്പെട്ട ആൾ മോശക്കാരനാവൂല. അപ്പൊ അദ്ദേഹത്തെ പിടിച്ചു, അദ്ദേഹത്തെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചു, അപ്പോഴാണ് പാപം പുറത്തു കിട്ടിയത്. അപ്പൊ അള്ളാഹു പറഞ്ഞത്രേ, ഓ നിന്റെ സന്താന പരമ്പരകൾക്ക് മുഴുവൻ പുറത്തുതരാൻ നീ ചോദിച്ചാലും ഞാൻ തരുമല്ലോ, കാരണം അത്രയും മുന്തിയ ആളെയല്ലേ നീ ഇടയിൽ നിർത്തിയത്. ഏയ്, അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ മുഹമ്മദെ നിന്നെപ്പോലും ഞാൻ പടക്കുമായിരുന്നില്ല. ലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക. ഇത് ഫളായിൽ കിതാബ് കൊടുത്തിരിക്കുകയാണ്. ഇത് മൗദു ആണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഹദീസാണ്. മനസ്സിലായില്ലേ? പറഞ്ഞത് എന്താണ്? നവിന്റെയും മറ്റൊക്കെ പേര് പറഞ്ഞിട്ട് തുടങ്ങി. അവരാരെങ്കിലും ഇങ്ങനെ മൗദു ഉദ്ധരിക്കാന്ന് പറഞ്ഞണോ? ലൈഫുൻ ജിദ്ദ എന്ന് പറഞ്ഞത് പറഞ്ഞണോ? അപ്പൊ ആ വാതിൽ തുറന്ന ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? ഈ ഷർത്ത് പാലിച്ചിട്ടില്ല. പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്കർ ചെല്ലാൻ ലൈഫായ ഹദീസ്. പേരെന്താ? ഫലായില്ലേ ലായില്ലല്ലേ. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്കർ ചെല്ലൽ വേറെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഒരു ലൈഫായ ഹദീസ്, അതിന് ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതാണ് അവിടെ ഉള്ളത്. അല്ല, ഒരു പുതിയ അമൽ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ റഗായിബ് നിസ്കാരം, ഏയ് റജബ് 27-ന്റെ അന്നും ശാബാൻ 15-ന്റെ അന്നും രാത്രി ദീർഘമായി നിസ്കരിക്കുന്ന നിസ്കാരം റഗായിബ് നിസ്കാരം. അത് വെറുക്കപ്പെട്ടതാണ്, അതിന്റെ ഹദീസുകൾ പിന്നെ വളരെ മൗലുവാണെന്നൊക്കെ നവവിയും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്, സൈനുദ്ദീൻ മഹദൂം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവർ തള്ളിക്കളയണത്. എന്തിനാ തള്ളണത്? നിസ്കാരല്ലേ, ഫളായില്ല അമാലല്ലേ, എടുത്തൂടെ, എന്താ എടുക്കാത്തത്? അപ്പൊ ഒരു മാനദണ്ഡം വെച്ച് ആ മാനദണ്ഡം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണ്ടേ? ഇപ്പൊ ഇത് ന്യായീകരിക്കാൻ ക്ഷേമം പറഞ്ഞ് നോമ്പൂൽക്കല്ലേ, നല്ല കാര്യമല്ലേ, അതിന്റെ ശേഷം പറഞ്ഞ ഹദീസ് എന്താ കുഴപ്പം? ഏയ്, രാത്രി നിസ്കാരം അങ്ങനെ തന്നെയല്ലേ? എന്താ ക്ഷേമം പറഞ്ഞിന്റെ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് സ്ഥിരപ്പെടാത്ത സംഗതിയാണ്. അതിനാണ് ഇവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണ ഷെയ്ഖ് മിർബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ലേഖനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ, ഈ പുസ്തകത്തിലുണ്ടത്. അതിൽ അദ്ദേഹം ഇബ്നു റജബുൽ ഹംബലിയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു റജബുൽ ഹംബലിക്ക് ലത്തായിഫുൽ മഅരിഫ് എന്നൊരു കിതാബുണ്ട്, നമ്മളെ ജാമിലുള്ളൂ മല്ലിക്കമിന്റെ കർത്താവ്. അപ്പൊ അതിൽ ചില ഭാഗങ്ങൾ ഇവർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇബ്നു ബാസ് ഉദ്ധരിച്ച ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. വലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ കാന താബിഊന മിൻ അഹ്ലി ശാം കഖാലിദ് ഇബ്നു മഅദാൻ വമക്ഹൂൽ വലുഖ്മാൻ ഇബ്നു ആമിർ വഗൈരിഹിം യുഅല്ലിമൂനഹാ വയജ്തഹിദൂന ഫീഹാ ഫിൽ ഇബാദ. ശഅബാൻ 15-ന്റെ അന്ന് ശാമിലുള്ള, ഷാം പറഞ്ഞത് അന്നത്തെ സിറിയ, ഇന്നത്തെ സിറിയയും ജോർദാനും ഫലസ്തീനും ഒക്കെ പാടെ കൂടിയ ഏരിയക്കാണ് മുമ്പ് എന്ത് പറയാ, ബിലാദു ഷാം എന്ന് പറയാം. അപ്പൊ ഷാമുകാരിൽപ്പെട്ട താബിഈങ്ങളായിരുന്ന ഖാലിദ് ബിൻ മഅദാന്, മക്ഹൂല്, ലുഖ്മാൻ ബിൻ ആമിർ അങ്ങനെ വേറെ ചിലരും ഈ ശഅബ 15-നെ ആദരിക്കുകയും അന്ന് ഇബാദത്തിൽ ഉത്സാഹിക്കുകയും ചെയ്തിരുന്നു. വഅൻഹും അഖദന്നാസു ഫളനഹാ വതഅലിയും, അവരിൽ നിന്നാണ് ജനങ്ങൾ അതിന്റെ ശ്രേഷ്ഠതയും ബഹുമാനമൊക്കെ സ്വീകരിച്ചത്. അപ്പൊ സഹാബികളെ കാലത്ത് ഈ സംഗതി ഇല്ലേ ഇല്ല. താബിഈങ്ങൾപ്പെട്ട ചില ആളുകൾ, ഒറ്റപ്പെട്ട ചില ആളുകൾ തുടങ്ങിയതാണ്. ഫലമ്മഷ്തഹറദ വഖദ് ഖീല ഇന്നഹു ബലഗഹും ഫീ ദാലിക ആസാറുൽ ഇസ്രായീലിയ, ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഈ വിഷയത്തിൽ ചില ഇസ്രായേലി അസറുകളാണ് അവർക്ക് എത്തിയിട്ടുള്ളത്. ഇസ്രായേലി അസറുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ ഉള്ള വചനങ്ങൾ കൂട്ടിക്കലച്ചിണ്ടാക്കിയ കുറെ വാർത്തകൾ, ഇസ്രായേലി വാർത്തകളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഫലമ്മഷ്തഹറദാലി കൻഹും ഫിൽ ബുൽദാൻ, അങ്ങനെ ഇവരുടെ അടുക്കൽ നിന്നും നാട്ടിലൊക്കെ ഇത് ഇങ്ങനെ പ്രചാരം നേടിയപ്പോ ഇഖ്തലഫ അന്നാസു ഫീ ദാലിക, ശേബാം പതിനഞ്ചിനിപ്പോ ഇങ്ങനെ പുതിയൊരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് അത്രേ എന്നിങ്ങനെ ആളുകൾക്കിടയിലൊക്കെ പ്രചാരം വന്നപ്പോ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായി. ഫമിന്നും കബിലഹുമിന്നും, ആ ഖാലിദ് ബിൻ മഅദാനും മഖൂലൊക്കെ ചെയ്താൽ നമ്മൾ സ്വീകരിക്കല്ലേ എന്നൊരു കൂട്ടർ സ്വീകരിച്ചു. വാഫഖഹും അലാ തഅലീമിഹ, ആ രാത്രി ആദരിക്കുന്നവരോട് യോജിച്ചു. മിന്നും ത്വായിഫത്തു മിൻ ഉബ്ബാദി അഹലിൽ ബസറ, ബസറക്കാരായ ഇബാദത്തിൽ കൂടുതൽ താല്പര്യമുള്ള വിഭാഗം അതിലുണ്ട്. വകൈരിയും അവരല്ലാത്ത ബസർക്കാരല്ലാത്തവരും ഇബാദത്തിൽ താല്പര്യമുള്ള ആളുകൾ തിരക്കടില്ല എന്നുള്ള കൂടി. വാങ്കറദാലിക്ക് അക്തർ ഉലമായിൽ ഹിജാസ്, എന്നാൽ ഇവിടുത്തെ പണ്ഡിതന്മാർ, ഹിജാസ് തന്നെ അവിടെ മക്ക മദീന ഈ ഏരിയ, ഇവിടുത്തെ അധിക പണ്ഡിതന്മാരും ഇതിനെ എതിർത്തു. അന്ന് തന്നെ താബിഈങ്ങളെ കാലത്തായി പറയണത്, അതാ ഇബ്നു അബി മുലൈക്ക, അതാ തന്നെ നൂറോളം സഹാബികളെ കണ്ട താബിഈണാര്, അതാ അതാ ഇബ്നു അബി മുലൈക്ക. വനക്കല അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം ഫുഖഹായി അഹ്ലിൽ മദീന, ശഅബാൻ പതിനഞ്ചിനെ ആദരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് മദീനയിലെ പണ്ഡിതന്മാരിൽ നിന്നും അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം ഉദ്ധരിച്ചിട്ടുണ്ട്. വഹുവ ഖൗലു അസ്ഹാബി മാലിക്കിൻ വഗൈരിഹിം, മദീനത്തെ ഇമാമന്നാര ഇമാം മാലിക്കാണ്, ഇമാം മാലിക്കിന്റെ അനുയായികളും അതല്ലാത്തവരുടെയും ഒക്കെ അഭിപ്രായം അതാണ്. വഖാലു ദാലിക കുല്ലുഹു ബിദഅ, അതൊക്കെ ബിദഅത്താണെന്നാണ് അവർ പറഞ്ഞത്. വഖ്തലഫ ഉലമാഉ അഹ്ലി ശാം ഫീ സിഫത്തി ഹിയായിയ, ശാമിൽ തന്നെ ഇവരിത് തുടങ്ങിയപ്പോ കുറച്ചാൾ കയ്യിൽ അനുകൂലിച്ചല്ലോ, അവർ തന്നെ ഇത് എങ്ങനെയാണ് അന്ന് ഹയാത്താക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ, രാത്രി ഹയാത്താക്കലാണല്ലോ ഇബാദത്തുണ്ട്, അതെങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായി. ഒന്നെന്താ വെച്ചാൽ, യുസ്തഹബ് യഹ്യാ ഉഹ ജമാഅത്തം ഫിൽ മസ്ജിദി, പള്ളിയിൽ ഒന്നായിട്ട് കൂടിയിട്ട് രാത്രി മുഴുവൻ നിസ്കരിക്കന്നെ. കാന ഖാലിദ് ബിൻ വഅദാൻ വ ലഖ്മാൻ ബിൻ ആമിർ വഗൈറുഹുമാ യൽബസൂന ഫീ അഹ്സന തിയാബിഹിം, ഈ പറഞ്ഞ രണ്ടാളുകൾ, ഇത് തുടങ്ങിയ രണ്ടാളുകളുണ്ടല്ലോ, മൂന്നാളുകളാ, ഖാലിദ് ബിൻ മഅദാന്, ലുഖ്മാൻ ബിൻ ആമിർ, മക്ഹൂൽ, ഇതിൽ രണ്ടാളുകൾ അന്ന് എത്തിയ എന്ത് ചെയ്യും, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് പെരുന്നാളിന്റെ മാതിരി വരും, എന്നിട്ട് യതബഖറൂൻ പോക്കുകൊക്കെ ചെയ്യും പള്ളിയിലൊക്കെ, വയതകഹലൂൻ കണ്ണിലൊക്കെ സുർമടും, വയഖൂമൂന ഫിൽ മസ്ജിദ് ലൈലത്തുംതുക്കാ രാത്രി നിസ്കരിക്കും. വാഫഖഹും ഇസ്ഹാഖ് ബിൻ റാഹുയ അലാ ദാലിക്, മറ്റൊരു പണ്ഡിതനായിരുന്നു ഇസ്ഹാഖ് ബിൻ റാഹുയയും അദ്ദേഹം ഹദീസ് പണ്ഡിതനാണ്, അദ്ദേഹം അവരോട് യോജിച്ചു. വഖാല ഫീ ഖിയാമിഹാ ഫിൽ മസാജിദി ജമാഅതൻ ലൈസ ദാലിക ബിബിദഅ, അങ്ങനെ പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് അന്ന് പ്രത്യേക നിസ്കാരം സംഘടിപ്പിക്കുന്ന ബിദഅത്തല്ല എന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഇതൊക്കെ ആര് പറയുന്നതാണ്, ഇബ്നു റജബുൽ ഹംബലി തായിഫിൽ പറയുന്ന കേട്ടോ, ഇതൊക്കെ വിമർശനീയമായ വിഷയങ്ങളാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാണ്, അദ്ദേഹം ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നു. നഖലഹു ഹർബുൽ കർമാനി ഫി മസായിലിഹി, ഇതൊക്കെ ആര് പറഞ്ഞതാണ്, ഹർബുൽ കർമാനി എന്നാൾ അദ്ദേഹത്തിന്റെ അൽ മസായിൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ജമാഅത്തായിട്ട് നിസ്കാരം സംഘടിപ്പിക്കുക തെറ്റില്ല. വസ്താനി അന്നഹു യുക്രഹു ലിജ്തിമാഉ ഫിഹാ ഫിൽ മസ്ജിദി ലിസ്സലാത്തി വൽ ഖിസസി വദ്ദുആ, നിസ്കാരത്തിന് വേണ്ടിയും കഥകൾക്ക് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടൽ കറാഹത്താണ്. വലാ യുക്രഹു യുസല്ലി അർജുൽ ഫി അലി ഖാസത്തി നഫ്സിഹി, എന്നാൽ ഒരാൾ ആ രാത്രി സ്വന്തമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അത് കറാഹത്തില്ല. അങ്ങനെ ഒരു കൂട്ടർ പള്ളിയിൽ ജമാഅത്തായി അത് വിദഗ്ധാവും, ഒറ്റക്ക് നിസ്കരിക്കണമെങ്കിൽ കുഴപ്പമില്ല, അത്രയും നിസ്കരിക്കുക. വഹാദാ ഖൗലുൽ ഔസാഇ ഇമാം അഹ്ലി ശാം വഫഖഹിം വആലിമിഹിം, അന്ന് ശാമുകാരുടെ ഇമാമായിരുന്ന ഔസാഇയുടെ അഭിപ്രായം ഇതാണ് അന്നത്തെ ഫഖഹിം ആലിമാണ് അദ്ദേഹം. വഹാദാഹു അൽ അഖ്റബ് ഇൻഷാ അല്ലാഹ്, ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ആരുടെ അഭിപ്രായം, ഇബ്നു റജബ് അൽ ഹംബലിയുടെ അഭിപ്രായം. ഒറ്റക്കൊരാൾ അന്ന് രാത്രി ബഹുമാനിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇലാം കാല, അദ്ദേഹം എത്ര വരെ പറഞ്ഞു, വലാ യുഅറഫുൽ ഇമാം അഹമ്മദ് കലാമുൻ ഫീ ലൈലത്തിൽ ശഅബാൻ, ഇമാം അഹമ്മദിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായം ഉള്ളതായിട്ട് അറിയപ്പെടുന്നില്ല. വയതഖറജ ഫി ഇസ്തിഹ്ബാബി ഖിയാമിഹ അൻഹു റിവായത്താനി മിന റിവായത്തൈനി അൻഹു ഫീ ഖിയാമി ലൈലത്തിൽ ഈദി, കണ്ടോ, പെരുന്നാൾ രണ്ട് രാവിലും നിസ്കരിക്കണതിനെ കുറിച്ചുള്ള റിവായത്തുകൾ, അതിൽ നിന്ന് ഖിയാസാക്കിക്കൊണ്ട് ഇതിലും മുസ്തഹബാണെന്ന് പറയാവുന്നതാണ്. ഫഇന്നഹു ഫീ റിവായത്തിൽ ലം യസ്തഹിബ് ഖിയാമുഹ ജമാഅത്തൻ, അതൊക്കെ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തല്ലാത്ത നിസ്കാരം എന്നാണ്. അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കാൻ കുഴപ്പമില്ല എന്ന് അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കാലോ. അങ്ങനെ എടുക്കുക, ഇമാം അഹമ്മദിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു തെളിവെടുക്കുക. കാരണം അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമിൽ നിന്നോ സഹാബികളിൽ നിന്നോ അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വസ്തഹബ്ബഹ ഫീ റിവായത്തിൻ ലിഫിലി അബ്ദുറഹ്മാൻ ബിൻ യസീദ് അസ്വദി ലിദാലിക. ഇമാം അഹമ്മദിന്റെ മറ്റൊരു റിവായത്തിൽ അബ്ദുറഹ്മാൻ ബിൻ യസീദ് ബിൻ അസ്വദി എന്നാള് അങ്ങനെ ചെയ്തിരുന്നത് കൊണ്ട് അത് മുസ്തഹബ്ബാണ്, തരക്കേടില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അപ്പൊ കദാലിക ഖിയാമു ലൈലത്തിന് ഇതുപോലെ തന്നെയാണ് ശഅബാൻ പതിനഞ്ചിന്റെ രാത്രിയും. ലം യസ്ബുത് ബിയാസിൻ അനി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന സഹാബിഹി, നബിയിൽ നിന്ന് സാബിൽ നിന്നൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. വസബത്ത ഫിയാൻ ത്വായിഫത്തി മിന താബിഈൻ മിൻ അയ്യാനി ഫുഖഹായ അഹ്ലി ശാം, ശാമുകാരിൽപ്പെട്ട ഫുഖഹാക്കളിൽ പ്രമുഖന്മാരായ ആളുകളിൽ ഒരു വിഭാഗത്തിന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ രണ്ട് പെരുന്നാൾ രാവിലും രാത്രി ഒറ്റക്ക് പ്രത്യേകം നിസ്കരിച്ചാൽ കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം ആർക്കുണ്ട്? ഇമാം അഹമ്മദിനുണ്ട്. അത് ഞമ്മക്ക് പിടിക്കു കൊടുക്കാം. കാരണം അതിന് അദ്ദേഹം തെളിവാക്കിയത് എന്താ, നബിയിൽ നിന്നൊന്നും വന്നിട്ടില്ല, പക്ഷെ താബിഈങ്ങൾ ചിലർ ചെയ്തു. അതുപോലെ നമുക്ക് ഇവിടെയും പറയാം. ഇതാരാ പറയണത്? ഇവർ റജബ് ഹംബലി. എന്നിട്ട് ഇദ്ദേഹം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ ഇന്തഹൽ മഖ്സൂദ് മിൻ കലാമിൽ ഹാഫിദ് ഇബ്നു റജബ്, ഇബ്നു റജബിന്റെ വാക്യത്തോടെ കഴിഞ്ഞു. വഫീഹി തസ്രീഹു മിൻഹു ബിഅന്നഹു ലം യസ്ബുത് അനി നബീ സല്ലല്ലാഹി അലൈഹി വസല്ലം വലാ അന്ന സ്ഹാബിഹി ഷൈഉൻ ഫീ ലൈലത്തിൻ നിസ്ഫിൻ ശഅബാൻ. ഇതിലും നമുക്ക് സ്ഥിരപ്പെട്ട് കിട്ടി, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്നോ സ്ഹാബികളിൽ നിന്നോ ഈ ശഅബാൻ പതിനഞ്ചിന്റെ ഒരു പ്രത്യേകതയും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന് ഈ വാക്കിൽ നിന്നും നമുക്ക് വ്യക്തമായി. അഹ്ലു സുന്നത്തുൽ ജമാഅത്തറിന് എന്താ മാന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു നിലപാടിലായിരുന്നു, ആ നിലപാട് നിൽക്കുന്നവർക്ക് എന്ത് പറയാ? അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് അപ്പൊ നബിയും ചെയ്തിട്ടില്ല, സഹാബത്തും ചെയ്തിട്ടില്ല, പിന്നെ ചെയ്ത് തെളിവാകുമോ? തെളിവാകൂല. ഇപ്പോ ഹദീസിന്റെ സനദില് സഹാബികൾ ആരും പരിശോധിക്കൂല. സഹാബത്ത് കൊല്ലും ഒരു എന്നാ താബിയാണെങ്കിലോ വിശ്വസ്തനാണോ അല്ലേന്നൊക്കെ നോക്കും. അപ്പൊ ആ കാലഘട്ടത്തിലാണ് എന്തുണ്ടായിട്ടുള്ളത്? ഇതുണ്ടായിട്ടുള്ളത്. വമ്മ മഖ്താറഹുൽ ഔസാഇ റഹിമഹുല്ലാ മിൻ ഇസ്തിഹബാബി ഖിയാമിഹാ ലിൽ അഫ്റാദി, എന്നാൽ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നത് നല്ലതാണ്, തരക്കേടില്ല എന്ന ഔസാഇയുടെ അഭിപ്രായം. വഖ്തിയാർ ഹാഫിൽ റജബ് ലി ഹാദൽ ഖൗൽ, അത് തരക്കേടില്ല, അങ്ങനെ ആ അഭിപ്രായം നല്ലതാണ് എന്ന് ആരും പറഞ്ഞു? ഇബ്നു റജബും പറഞ്ഞു. അത് ഫഹുവ ഗരീബുൻ വളഈഫുൻ, ആ അഭിപ്രായം ഒറ്റക്ക് നിസ്കരിക്കാൻ ഈ കുഴപ്പമില്ല എന്നുള്ള ഔസാഇയുടെ അഭിപ്രായവും അതിനെ പിന്തുണക്കുന്ന ഇബ്നു റജബിന്റെ അഭിപ്രായം എന്താണ്? ഗരീബുൻ, ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, വിചിത്രമായ അഭിപ്രായമാണ്. ളഈഫുൻ, ബലഹീനമാണ്, ദുർബലമാണ്. ആരാ പറയണത്? ഷെയ്ഖ് ഇബ്നു ബാസ്. ലിഅന്ന കുല്ല ശൈഇൻ ലം യസ്ബുത് ബിൽ അദില്ലത്തി ശർഇയ്യ കൗനഹു മശ്റൂഅൻ. കണ്ടോ, ഏതൊരു കാര്യവും ശർഇയ്യായ ദലീലുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊരിക്കലും എന്താവൂല, മശ്റൂഅ് ആവൂല, ശർഇയ്യിൽ അംഗീകരിക്കപ്പെട്ടതാവൂല. ലം യജുദ് ലിൽ മുസ്ലിം അൻ യുഹ്ദിസഹു ഫീ ദീനില്ലാ, അല്ല അല്ല, മശ്റൂഅ് ആണ് എന്ന് ശർഇയ്യായ ദലീലുകൾ കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒരു കാര്യവും ഒരു മുസ്ലിമിന് പുതുതായി ദീനിൽ ഉണ്ടാക്കാൻ പാടുള്ളതല്ല. സവാഉൻ ഫഅലഹു മുഫ്റദൻ ഔ ഫീ ജമാഅത്തിൻ, അയാൾ ഒറ്റയ്ക്ക് ചെയ്താലാകട്ടെ സംഘമായി ചെയ്താലാകട്ടെ. വസവാഉൻ അസറഹു ഔ അലനഹു, അയാൾ രഹസ്യമായി ചെയ്യട്ടെ പരസ്യമായി ചെയ്യട്ടെ, ഒന്നും പാടില്ല. അപ്പൊ ശർഇയ്യായ ഒരു ദലീല് കൊണ്ടും ഇത് ശർഇയ്യിൽ അംഗീകരിക്കപ്പെട്ടതാണെന്ന് എന്തിയിട്ടില്ല, വന്നിട്ടില്ല, നബിയിൽ നിന്നും വന്നിട്ടില്ല, സാഹിബത്തും വന്നിട്ടില്ല. അതുകൊണ്ട് ആർക്കും ഒരു മുസ്ലിമിനും ദൂനിലും ഇങ്ങനത്തെ പുതിയതൊന്നും ഉണ്ടാക്കാൻ അവകാശമല്ല. ഒറ്റക്ക് ചെയ്താലും ശരി, കൂട്ടായിട്ട് ചെയ്താലും ശരി. ലഉമൂമി ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബിയുടെ വാക്കിന്റെ പൊതുവായ ധ്വനി അതാണ്. എന്താ പറയുന്നത്? മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ, ഏതൊരു അമലാകട്ടെ, ലൈസ അലൈഹി അമ്രുന, അതിന്മേലായിരുന്നില്ല നമ്മുടെ കാര്യം, നമ്മുടെ കാലം നബിയുടെ കാലത്ത് അതുണ്ടായിരുന്നില്ല. എന്നാൽ ഫഹുവ റദ്ദുൻ, അത് അല്ലാഹുവിങ്കിൽ അസ്വീകാര്യമാണ്. ബിദഅത്തുകളെ എതിർക്കണമെന്നും അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നും അറിയിക്കുന്ന ഇതുപോലെയുള്ള മറ്റ് തെളിവുകളും ലമൻ അഹദത ഫീ അംരിന ഹാദാ എന്നൊക്കെയുള്ള ഹദീസില്ലേ. ഇനി ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, വഖാല ഇമാം അബൂബക്കർ തുർത്തുശി റഹ്മഹുല്ലാ ഫീ കിതാബി അൽ ഹവാദിസ് വൽ ബിദഅ, പുത്തനാചാരങ്ങളെയും ബിദഅത്തുകളെയും കുറിച്ച് മാത്രം എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ഇത്, അൽ ഹവാദിസ് വൽ ബിദഅ. വളരെ പൗരാണികനാണ് അബൂബക്കർ തുർത്തുശി. അദ്ദേഹം പറയാണ് വറവ ബിനു വല്ലാഹ് അൻ സയ്ദ് ബിൻ അസ്ലം ഖാല, ഇബ്നു വല്ലാഹിന് മറ്റു പുസ്തകമുണ്ട്, അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് സയ്ദ് ബിൻ അസ്ലമിൽ നിന്നും. എന്താ പറഞ്ഞത്? മാ അദ്രക്കന അഹദം മിൻ മശായിഖിന വലാ ഫുഖഹായിന യൽതഫിത്തുന ഇലൽ നിസ്ഫിൻ ശഅബാൻ, നമ്മുടെ മശായിഖുമാരിൽപ്പെട്ട അല്ലെങ്കിൽ ഫുഖഹാക്കളിൽപ്പെട്ട ഒരാളും ശഅബാൻ പതിനഞ്ചിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടില്ല. വലാ യൽതഫിത്തുന ഇലാ ഹദീസ് മഖ്ഹൂൽ, മക്കുഹുവിലാണല്ലോ ഇപ്പൊ ഇത് പിന്നെ കൊണ്ടുവന്നത്. അയാളുടെ ഹദീസിലേക്ക് തിരിഞ്ഞു നോക്കുന്നവരായിട്ട് കണ്ടിട്ടില്ല. വലായ ഇറവുനലഹ ഫദൽ അലാമാ ശിവാഹ, മറ്റേതെങ്കിലും രാത്രിക്ക് ഇത് കൂടാതെയുള്ള മറ്റു രാത്രികളേക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠതയും അവരാരും ഇതിന് കണ്ടിരുന്നില്ല. വക്കീൽ ഇബിൻ അബി മുലൈക്ക, ഇബിൻ അബി മുലൈക്കയോട് ചോദിക്കപ്പെട്ടു, ഇന്ന സിയാദിൻ നുമൈരി യഖൂൽ ഇന്ന അജർ ലൈലത്തുൻ നിസ്ഫിൻ ശഅബാൻ കഅജർ ലൈലത്തുൽ ഖദർ. ഈ സിയാദിൻ നുമൈരി എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ശഅബാൻ പതിനഞ്ചിന്റെ പുണ്യം എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പോലത്തെ പുണ്യമാണെന്ന് അയാൾ പറയുന്നുണ്ടല്ലോ. ഇതാരോട് ചോദിച്ചു? ഇബിൻ അബി മുലൈക്കയോട് ചോദിച്ചു. അപ്പൊ അതിന്റെ മറുപടി എന്തറിയോ? ലൗ സമിഅതുഹു വബിയദി അസല്ലല്ലറബ്തുഹു, എന്റെ കയ്യിലൊരു വടി ഉള്ളപ്പോഴാണ് ഞാനത് കേട്ടത്, കൊടുക്കും ഞാൻ അവനെ അടി. സിയാദിന്റെ പേര് കഥാകാരനാണ്, അതുകൊണ്ട് വായി തോന്നിയൊക്കെ പറയും. ഇന്ദഹൽ മഖ്സൂദ് ആണ്. ഇനി ഇദ്ദേഹം ഷൗക്കാനിയുടെ വാക്കുദ്ധരിക്കുന്നുണ്ട്. അതുപോലെ ആഫിദുൽ ഇറാഖി, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. വേണ്ട, ഇമാം നവവി തന്നെ റഗായിബ് നിസ്കാരത്തെ കുറിച്ച് എന്താ മജ്മൂയിൽ പറഞ്ഞത്? പാടില്ല എന്നാ പറഞ്ഞത്? ഉണ്ടോ ആ ഭാഗം വായിച്ചു കേൾപ്പിക്കാം, എന്നാ നമുക്ക് അവസാനിപ്പിക്കാം. وقال الامام النووي في كتاب المجموع الصلاه المعروفه بصلاه الرغائب وهي 12 ركعه بين المغرب والعشاء عشاء مغربين ഇടയിൽ 12 ركعات സ്കരിക്കുക, അതാണ് റഗായിബ് നിസ്കാരം. അതേതാ? ലൈലത്ത് അവ്വൽ ജുമഅത്തു മിൻ റജബ്, റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അങ്ങനെ നിസ്കാരമുണ്ട്. وصلاه ليله النصف من شعبان 100 ركعه, 100 ركعات ശബാൻ 15നും. ഹാതാനി സലാതാനി ബിദഅതാനി മുൻകറതാനി, ഈ രണ്ട് നിസ്കാരങ്ങളും പുതുനിർമ്മിതങ്ങളും അതുപോലെ തന്നെ മുൻകറത്തുമാണ്, അങ്ങേറ്റം വെറുക്കപ്പെട്ടതുമാണ്. അബൂ താലിബിൽ മക്കിയുടെ കൂത്തുൽ ഖുലൂബിലും ഗസ്സാലിയുടെ ഹിയാ ഉലൂമുദ്ദീനിലും ഇത് കണ്ടിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു നിങ്ങൾ വഞ്ചിതരാകണ്ട. വലാ ബിൽ ഹദീസിൽ മദ്കൂരി ഫീഹിം, ആ വിഷയത്തിൽ പറയപ്പെട്ടുള്ള ഹദീസുകൾ കൊണ്ട് നിങ്ങൾ വഞ്ചിതരാകണ്ട. ഫൈന കുല്ല ദാലിക ബാത്തിലുൻ, അതെല്ലാം അസത്യമാണ്. വലാ യുഖ്തറ ബിബഅലി മൻ ഇസ്തബഹ അലൈഹി ഹുക്മുഹു, മൈരണ്ട് നിസ്കാരത്തിന് ഹുക്മ് എന്താണെന്ന് അവ്യക്തമായി പോയ ചില ആളുകളുണ്ട്, അവരിൽ നിങ്ങൾ വഞ്ചിതരാകണ്ട. മിനല്ല ഇമ്മത്തി ഇമാമിങ്ങളിൽപ്പെട്ട ചിലർ, ഫസന്നഫ വറഖാത്തിൻ ഫീ ഇസ്തിഹബാബിഹ, ഈ രണ്ട് നിസ്കാരം മുസ്തഹബ്ബാണ് എന്ന് പറഞ്ഞവർ ചില ഏടുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അത് കണ്ടും നീ വഞ്ചിതരാകണ്ട. ഫൈന ഉഗാലിത്തും ഫീ ദാലിക, അവർക്കൊക്കെ തെറ്റുപറ്റിയതാണ്. കണ്ടങ്ങള്. അപ്പൊ സുഹൃത്തുക്കളെ, വളരെ വ്യക്തമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് നവവിന്റെ വാക്കാണ്. നവവി മജ്മൂഉ ശർഹ് മുഅദ്ദബിൽ പറഞ്ഞാണ്. ഇപ്പൊ ഇവര് പറഞ്ഞ ഫളായില്ലായ്മാലിൽ പറ്റുന്ന പറഞ്ഞ ആളത് ആര്? അപ്പൊ ഇമാം നവവി ഉദ്ദേശിച്ച എന്താ? പുതിയ നിസ്കാരം പുതിയ നോമ്പും ഒക്കെ ലൈഫ് ഹദീസ് ഉണ്ടാക്കാന്നാണോ? അല്ല, സ്ഥിരപ്പെട്ട ഒരു അമലിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഹദീസാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഈ നിസ്കാരം അംഗീകരിക്കൂലേ? നല്ല കാര്യമല്ലേ, നൂറൊക്കെ കയ്യൊന്നും കരിച്ചോട്ടെ, നമ്മളെന്തിനാ എതിർക്കാൻ പോണ്? അങ്ങനെ വെച്ചൂടെ, റജബിൽ ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ 12 രക്അത്ത് അത് ബിദഅത്താനി മുൻകറത്താനി മദ്മൂമത്താനി, അത് കൂത്തുൽ ഖുലൂബ് എന്ന അബൂ താലിബ് മക്കി വലിയ പണ്ഡിതനാണ്, ഹുജ്ജത്തുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ ആളാണ് അബൂ ഹംദുൽ ഗസ്സാലി, അദ്ദേഹത്തെ ഹിയാ ഉലൂമുദ്ദീൻ അത് കണ്ടിട്ട് വഞ്ചിതനാകണ്ടാണ്. ആരാ പറയണത്? നവവിയാ പറയണത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബിദ്അത്ത് എന്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ട്, അല്യവും അക്മൽത്തുലക്കും ദീനക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മതത്തെ പൂർത്തിയാക്കി തന്നു, വാതുമംതു അലൈക്കും നിഅമത്തി വഹയാകുന്നതിന്റെ അനുഗ്രഹം സമ്പൂർണ്ണമാക്കി, വറളിയത്തുലക്കും ഇസ്ലാം ദീന, ഇസ്ലാമിന് ഞങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു, അതോടുകൂടി കഴിഞ്ഞു. എന്നിട്ട് നബി പറയാം, മൻ അഹദത ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, നമ്മുടെ ഈ കാര്യത്തിൽ ദീനി കാര്യത്തിൽ ഇതിലില്ലാത്ത വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് സ്വീകാര്യമല്ല. അവിടെയാണ് അതുകൊണ്ട് സ്ഥിരപ്പെട്ട സഹീഹായ ഹദീസോട് സ്ഥിരപ്പെട്ടാൽ മാത്രമേ ഇസ്ലാമിലൊരു കാര്യം പുണ്യകർമ്മമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ശഅബാൻ 15ന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഖുർആനിൽ തെളിവില്ല, ഹദീസ് തെളിവില്ല, പണ്ഡിതന്മാർ ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് തെറ്റാണെന്ന് പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ശാമിൽ ചില ആളുകൾ അങ്ങനെ തുടങ്ങിയതാണ് സഹാബികളെ കാലശേഷം. അന്ന് തന്നെ പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്. പിന്നെ എല്ലാ കാലത്തും എല്ലാറ്റിനും ആളെ കിട്ടുന്നവർ ചില ആളുകൾ അതിനും കൂടി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് അത് പിൻപറ്റാൻ നമുക്ക് ബാധ്യതയല്ല. ഉണ്ടോ ഉണ്ടോ? ഖുർആനും ഹദീസും സഹാബത്തിന്റെ വാക്കും അല്ലാതെ പിന്നെ പിൻപറ്റാൻ ബാധ്യത ഉണ്ടോ? പിന്നെ അതിനോടൊക്കെ യോജിച്ചു വന്നതാണെങ്കിൽ സലഫുകളെ വാക്കെടുക്കുക, താബിഈങ്ങളെ വാക്കൊക്കെ എടുക്കാം. മനസ്സിലായില്ലേ? ഇത്രയുമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിശുദ്ധ റമദാനിനെ നല്ല ആരോഗ്യത്തോടുകൂടി നോമ്പെടുക്കുവാനും പുണ്യകർമ്മങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. റമദാൻ അടുത്തെത്തി, പെട്ടെന്ന് രോഗം വന്ന് 30 ദിവസം നോമ്പ് വയ്ക്കാൻ പറ്റാതെ അല്ലേ? അങ്ങനത്തെ ഭാഗ്യമില്ലാത്ത ആളുകൾ അത്ര ആളാണ്. അതെല്ലാം അല്ലാഹു നമ്മയെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച ഇൻഷാല്ലാഹ് റമദാനിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റമദാനിൽ ക്ലാസ് ഇൻഷാല്ലാഹ് നടത്താനൊരു സമയം കാണുന്നില്ല. കാരണം പകൽ സമയത്ത് നമ്മളെല്ലാവരും ജോലിയിലും മറ്റുമായിരിക്കും. രാത്രിയിൽ പള്ളിയും തറാവിയും ഒക്കെ ആയിട്ട് വെള്ളിയാഴ്ച അസർ വരെ എനിക്ക് ഡ്യൂട്ടിയുണ്ട്. അസർ കഴിഞ്ഞിട്ട് ഇവിടെ കൂടുകയാണെങ്കിൽ നോമ്പ് തുറക്കുന്ന കാര്യം നമുക്ക് ആലോചിച്ച് നോക്കാം. എനിക്ക് ഒഴിവുള്ള ദിവസം തിങ്കളാഴ്ചയാണ്. ആ ദിവസം വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. ഇൻഷാല്ലാഹ് അറിയിക്കും, നിങ്ങളെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടവർന്ന് കൈവന്തിച്ചാട്ടെ, ശാബാം പതിഞ്ചിൻ്റെ ക്ലാസ് കേട്ടത് അധികാളും കേട്ടിട്ടുണ്ട്, കുറച്ചാൾ കേട്ടിട്ടില്ല. നിങ്ങൾ പോയിട്ട് അത് കേൾക്കണം, എന്നിട്ട് ഇന്ന് ഇതും കേൾക്കണം കേട്ടോ. അവസാനിപ്പിക്കാലോ സഭ. ഭാഷാ പഠനമുണ്ട് എല്ലാ ദിവസവും, മഗ്രിബിനുണ്ട്, മഗ്രിബിട്ട് ഏഷ. അതും റമദാനിൽ നമുക്ക് നടക്കും തോന്നുന്നില്ല. അത് ഞാൻ വാട്സപ്പിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും, ഞാനിങ്ങനെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജുകൾ വിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് അവസാനിപ്പിച്ചോട്ടെ, നമ്മൾ അവസാനിപ്പിക്കുക. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.